നീതിയും സൂര്യനാമൻ പിതാവേ, നിന്റെ നീതിയിൽ നിൽക്കുവാൻ കൃപതരേണേ. നിൻ ദിവ്യ തേജസ്സിൻ മധ്യേ വസിച്ചെന്നെ തേജസ്സിൻ തേജസ്സായി മാറ്റിയിടണേ. നീതിയിൻ സൂര്യനാമൻ പിതാവേ, നിന്റെ നീതിയിൽ നിൽക്കുവാൻ കൃപതരേണേ. നിൻ ദിവ്യ തേജസ്സിൻ മധ്യേ വസിച്ചെന്നെ തേജസ്സിൻ തേജസ്സായി മാറ്റിയിടണേ. ഗ്ലോറി ടു ഗോഡ്. പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധ പകൽക്കാലം സഭായോഗവുമായുള്ള ബന്ധത്തിൽ പരസ്പരം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയാണ് യേശു പ്രസംഗിച്ച് പോയ അദിവ്യമായ സന്ദേശത്തിന്റെ തുടർച്ചയാണ് നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ അധികം കേൾക്കാത്ത ഒരു ശുശ്രൂഷ ഇത് പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് ആശ്വാസം. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവരാജ്യത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഒരു ആത്മീക യുദ്ധമാണ്. മനുഷ്യരുമായിട്ടല്ല ഇവിടെ യുദ്ധം, പിശാചുമായിട്ട് കൂട്ടരുമായിട്ടാണ് യുദ്ധം. വേദന പറയുന്നു നിങ്ങൾക്ക് പോരാട്ടമുള്ളത്, അതായത് ലോകമക്കൾക്കല്ല, യേശുക്രിസ്തു രക്തത്താൽ കഴുകപ്പെട്ട് ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ച വ്യക്തിത്വങ്ങൾക്ക്, സ്വർഗീയ പൗരന്മാരായവർക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, സഹോദരൻ ചെറിയാനോടും സഹോദരി മോളിക്കുട്ടിയോടും ഒന്നുമല്ല, ലോകത്തിലെ ജനത്തോടുമല്ല, പകരം അദൃശ്യമായ ശക്തികളോടാണ്, പിശാചിനോടും അവന്റെ കൂട്ടിനോടുമാണ്, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിലെ ആധിപത്യ ശക്തികളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. അപ്പോൾ അത് നടക്കുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് എതിർകടന്നു വരുന്നത് ചതിക്കപ്പെട്ട മനുഷ്യരും പിശാചിന്റെ മനുഷ്യരുമായിരിക്കും. എന്നാൽ നമ്മളുടെ ഓരോരുത്തരുടെയും കടമ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പിശാചിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ, തുടർന്ന് പിശാചിന്റെ ചതിയിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ സഹോദരവർഗങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം അവരെ സഹായിക്കുക. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വളരെ ചെറുതാണ്. നമുക്ക് മുമ്പ് അനേക തലമുറകൾ ഇവിടെ വന്ന് കടന്നുപോയി, ജന്മദിനവാതിലൂടെ വന്നു മരണദിനവാതിലൂടെ പോയി. ഇവിടെ നിൽക്കുന്ന നഗരമൊന്നുമില്ല, നിൽക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, യേശു പ്രസംഗിച്ച ദിവ്യമായ സുവിശേഷം. നിൽക്കുന്നതൊന്നേയുള്ളൂ ഇളകാത്ത രാജ്യമാം, എൻ സ്വന്ത ഭവനമാം ദൈവത്തിൻ രാജ്യമേ. നിൽക്കുന്നതൊന്നേയുള്ളൂ ഇളകാത്ത രാജ്യമാം, എൻ സ്വന്ത ഭവനമാം ദൈവത്തിൻ രാജ്യമേ. ഇന്ന് നാം കാണുന്നതും കേൾക്കുന്നതും എല്ലാം 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 പോകും, കാണുന്ന താൽക്കാലികം, കാണാത്തത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ശുശ്രൂഷ പിശാചിന് വളരെ ഇടർച്ച ഉണ്ടാക്കുന്നതാണ്. കാരണം അവനെ വചനമനുസരിപ്പാൻ സമ്മതിക്കാത്തതാണ്. ഉറങ്ങുന്നവർക്കൊന്നും മനസ്സിലായില്ല, ഉറങ്ങാതിരിക്കുന്നവന് മനസ്സിലായി എന്ത് ഈ പറഞ്ഞേ, അങ്ങനെ ഒരു ചിന്ത വന്നവർ അത്ര പേരുണ്ട്. അങ്ങനെ വന്നെങ്കിൽ നിങ്ങൾ വചന ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ വചന ശ്രദ്ധിക്കുന്നില്ല, ചുമ്മാ ഇരിക്കുക. ഓ, തീരണില്ലല്ലോ. ഇപ്പൊ പറഞ്ഞത് പിശാച് വചനം അനുസരിക്കുന്നു എന്ന്. വിചാരിക്കും ഇത് എന്ത് പറയണേ, അതേ ചോദിച്ചേ വചനം ശരിക്കും കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചേനെ. ഇപ്പൊ അങ്ങനെ ചിന്തിക്കാവുന്നതിന്റെ കാരണം നിങ്ങൾ കേട്ടില്ല എന്നത് തന്നെ. എന്റെ അർത്ഥം നിങ്ങളെ കേൾക്കുന്നതെല്ലാം കേൾക്കുന്നില്ല, പിശാച് വചനം അനുസരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് മനുഷ്യൻ ഇതേപോലെ തോറ്റ് തുന്നം പാടിയിരിക്കണേ. ഈ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ യഥാർത്ഥത്തിൽ പിശാചിന്റെ കിണ്ടത്തെ താഴെയിട്ട് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ കിണ്ടത്തെ, ഭരണത്തെ നമ്മളുടെ ഹൃദയത്തിലും ഈ ഭൂമിയിലും കൊണ്ടുവരുന്നതാണ്. അങ്ങനെയെങ്കിൽ പിശാചിന്റെ ഭരണം ആദ്യം ഇവിടുന്ന് പോയേ പറ്റൂ. എന്നാൽ പിശാച് അതിനെ ഏത് വിധേനയെങ്കിലും തടഞ്ഞ് തടുത്ത് അവന്റെ ഭരണം ഇവിടെ നിന്ന് പോകാത്ത രീതിയിൽ, കാരണം അവന്റെ ഭരണം ഇവിടെ നിന്ന് കളയേണ്ടത് ഞാനും നിങ്ങളുമാണ്. റോമ 16:20 പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താൻ നിങ്ങളുടെ കാൽക്കീഴൊക്കെ ചതച്ചു കളയും. ഇതൊന്നും ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ ഇല്ലാത്ത വചനമാണ്. കാരണം അവരുടെ പ്രസംഗവേദികളിൽ ഒന്നും കേൾക്കത്തില്ല. കാരണം പിശാച് അവരെ ജയിച്ചു നിൽക്കുകയാണ്, ജയിച്ചു നിൽക്കുകയാണ്. അവരുടെ ബൈബിളിൽ നിന്നൊക്കെ, ബൈബിളിൽ ഉണ്ടെങ്കിലും ബൈബിളിൽ നിന്നൊക്കെ മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് പ്രസംഗവേദികളിൽ ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, റോമ 16:20 പ്രസംഗവേദികളിൽ പ്രസംഗിച്ച് കേൾക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? അത് കാണാത്തതിന്റെ കാരണം പിശാച് ഇന്ന് മനുഷ്യരെ, പ്രത്യേകിച്ച് വിശ്വാസികളെ ജയിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടത് കേൾക്കാത്തത്. പിശാചിനെ കാൽക്കീഴിലാക്കുന്ന വചനത്തെ കുറിച്ച് കേൾക്കുന്നില്ല. അത് ബൈബിളിൽ നിന്ന് എടുത്തു കളഞ്ഞതുപോലെ പോയിരിക്കുക. എന്റർ ടു ദ കിങ്ഡം വേർ ദേർ ഇസ് ദ കിങ് എന്ന് പറഞ്ഞ ആ സന്ദേശത്തിലെ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റാത്തത്? യേശു എന്ന വാതിലിലൂടെ ദൈവത്തിന്റെ വചനം പറയുന്നു, യോഹന്നാൻ 10:9, ഞാൻ വാതിലാവുന്നു, എന്നിലൂടെ അകത്ത് കടപ്പിൽ അകത്ത് കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ ധാരാളം മേച്ചൽ കണ്ടെത്തും. എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുന്നില്ല? പിശാച് വചനം അനുസരിക്കുന്നു, നമ്മൾ വചനം അനുസരിക്കുന്നില്ല, നമ്മൾ തോറ്റുപോയി. ഇതുകൊണ്ടാണ് നിങ്ങൾ ഇത് എന്ത് വചനമാണ് പിശാച് അനുസരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തോട് ദൈവം പറഞ്ഞ വചനമില്ലേ എന്ത് ചെയ്യണം എന്ന്? അത് വ്യക്തതയോടെ പിശാച് അനുസരിക്കുന്നു. വ്യക്തതയോടെ പിശാച് അനുസരിക്കുന്നു. ആദത്തോട് പറഞ്ഞു, തോട്ടത്തിൽ വേല ചെയ്യുക, തോട്ടം കാക്കുക. വർക്ക് ആൻഡ് ഗാഡ്, ഇതാണ് സന്ദേശം. വർക്ക് ആൻഡ് ഗാഡ്, പണിയെടുക്കുക, കാത്തു പരിപാലിക്കുക. വർക്ക് ആൻഡ് ഗാഡ്, അത് പിശാച് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് ആ ടൈറ്റില് നിങ്ങൾക്ക് കാണുകയും കൂടി ചെയ്യാമല്ലോ. വചനം അനുസരിക്കുന്ന പിശാചും തോറ്റുപോയ മനുഷ്യരും വേണ്ടോ? നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ, ദ ബ്ലാക്ക് ഏഞ്ചൽ പിശാചിനെ റെപ്രസെന്റ് ചെയ്യാം. മനുഷ്യരെ കണ്ട എല്ലാത്തിനെയും ശവപ്പെട്ടിയിട്ട് മൂടുക, ധാരാളം ശവപ്പെട്ടികളായിരിക്കണം. ഇത് കാണിക്കുന്നത് മരണത്തെ കാണിക്കുന്നത്, മരണം, മരണം. ഇത് കണ്ട സൂര്യൻ, ഇത് കണ്ട ചന്ദ്രൻ. ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ 3 കാര്യങ്ങളെയാണ് ഭരണത്തിനായി സൃഷ്ടിച്ചത്. ഭരണത്തിനായി പ്രധാനമായി 3 കാര്യങ്ങളെ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാട്ടെ, സൂമിലുള്ള സഹോദരോട് പറഞ്ഞാട്ടെ, ആരെയൊക്കെയാണ് 3 കാര്യങ്ങളെ ഭരണത്തിനായി നിയമിച്ചാക്കിയെ? പെട്ടെന്ന് പെട്ടെന്ന് പറ. ഓക്കെ, പ്രൈസ് ഗോഡ്, നല്ല കുട്ടികൾ. ശ്രദ്ധിച്ചേ, സൂര്യനെയും ചന്ദ്രനെയും മനുഷ്യരെയുമാണ് ഭരണത്തിനായി ദൈവം തീരുമാനിച്ചത്. ഫേസ്ബുക്കിലൂടെ കാണുന്ന ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കേട്ട് പരിചയമില്ലായിരിക്കാം, എന്നാൽ ഈ ബൈബിൾ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. സർജി, ദൈവത്തിന്റെ വചനം പറയുന്നു, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും ഭൂമിയെ വാഴുവാൻ മനുഷ്യരെയും ദൈവം ആക്കി വെച്ചു. നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യരുണ്ടാകാം, അവർ ഭൂമിയെ വാഴട്ടെ. 1:20. എന്നാൽ ഇതിന് മനുഷ്യർ മാത്രമേ തോറ്റുപോയുള്ളൂ. സൂര്യൻ ഇന്നും പകൽ വാഴുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ സൂര്യനിൽ മരണമില്ല. ചന്ദ്രൻ ഇന്ന് വരെ ഭൂമിയെയോ രാത്രിയോ വാഴുന്നുണ്ട്. ചന്ദ്രനും മരിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യൻ, ഭൂമിയെ വാഴുവാൻ ഉണ്ടാക്കിയ മനുഷ്യൻ, അവൻ അനുസരണക്കേടിന മരണത്താൽ പിടിക്കപ്പെട്ടു, പിശാചിനാൽ പിടിക്കപ്പെട്ടു. ഏക മനുഷ്യർ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ എല്ലാവരിലേക്കും മരണം പരന്നു. അങ്ങനെ അവസാനത്തെ ശത്രുവായ മരണം ഇനി നീങ്ങിയെങ്കിൽ മാത്രമേ മാനവ കുലത്തിന് ആ ദൈവം ആഗ്രഹിച്ച യഥാർത്ഥ മണ്ഡലത്തിലേക്ക് കടന്നു വരാൻ കഴിയൂ. ഇതിന്റെ എല്ലാ കാരണം, പ്രിയ സഹോദരങ്ങളെ, പിശാചു വചനം അനുസരിച്ചത് കൊണ്ടും മനുഷ്യർ വചനം അനുസരിക്കാത്തത് കൊണ്ടും ഇന്നും അനുസരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടുമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഏത് വചനമാണ് പിശാച് അനുസരിച്ച്, എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇതുപോലെ തോറ്റുപോയത്? ഉൽപ്പത്തി പുസ്തകം 2:15 ഓ ലോർഡ് ഐ ലവ് ഇറ്റ്, ദൈവം ആദം, ദൈവം ആദത്തെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുചെന്നാക്കിയിട്ട് പറഞ്ഞ കാര്യമാണ്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ച എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിരുമലെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ആൾ നീ മരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ അതിന്റെ 15 പറയുകയാണ്, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിലാക്കി, തോട്ടത്തിൽ വേല ചെയ്യുക. ഒന്ന് പറഞ്ഞേ, വേല ചെയ്യുക, പിന്നെ തോട്ടം കാക്കുക. ശ്രദ്ധിച്ചാട്ടെ, അപ്പൊ രണ്ട് കാര്യമാ പറഞ്ഞേ, ഒന്ന് വർക്ക്, മറ്റത് ഗാഡ്. Work and God, ഇത് രണ്ടും എഫക്റ്റീവ് ആയിട്ട് മനുഷ്യൻ ചെയ്യുന്നില്ല, ചെയ്തില്ല, അതുകൊണ്ട് അവൻ തോറ്റുപോയി. ഇന്നും ഇത് രണ്ടും എഫക്റ്റീവ് ആയി പിശാചി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പിശാചി ജയിച്ചു നിൽക്കും. 1 Petros 5
നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു.
ശ്രദ്ധിച്ചാട്ടെ, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച്, അപ്പൊ നമുക്ക് പ്രതിയോഗി ഉണ്ടെന്നുള്ളത് ഉറപ്പായല്ലോ, പ്രതിയോഗി ഉണ്ടെന്നുള്ളത് ഉറപ്പായല്ലോ. പ്രശ്നം വെച്ചാൽ നമ്മളെ ബുദ്ധിയില്ലാത്തവരെ ദോഷന്മാരായി അടിച്ചേൽപ്പിച്ചു. നമുക്ക് പ്രതിയോഗി ഉണ്ട്, പക്ഷേ നമ്മുടെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിശാചുമായിട്ട് ഒരു 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 പ്രതി ഒരു യുദ്ധവും ഇല്ലെന്നുള്ള രീതി നമ്മൾ നടക്കും. പിന്നെ പിശാച് എത്ര നേരം വർക്ക് ചെയ്യുന്നുണ്ട്? അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങണമെന്ന് പറഞ്ഞ് ചുറ്റി തിരിഞ്ഞ് നടക്കുകയാ. അതിന് കണ്ടിട്ടുണ്ടോ ഈ സെക്യൂരിറ്റിക്കാര് ഈ രാത്രി നടക്കണ്ടോ? അവരുടെ കൈവേ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, അവരുടെ പുറയിൽ ഒരു രാത്രി പോലത്തെ ഒരു സാധനവും അരയിൽ ഒരു കത്തിയൊക്കെ ആയിട്ടിങ്ങനെ നടക്കും. എന്നിട്ട് നമ്മുടെയൊക്കെ വീടിന്റെയൊക്കെ മുമ്പിൽ വരുമ്പോ ഞങ്ങളുടെ ഒക്കെ അവിടെ ഉണ്ട്, സാർ സലാം, എന്ത് കാര്യം, എന്തെങ്കിലും കൊടുക്കാനാ പുള്ളിക്ക്, ഞാൻ ഇങ്ങനെ നടക്കുവാണ്, നിങ്ങളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുവാണ്, എന്തെങ്കിലുമൊക്കെ തരിക എന്നവര് പറയണേ. അപ്പൊ ഓരോ വീട്ടുകാരും എന്തെങ്കിലുമൊക്കെ കൊടുക്കും, കാരണം ഇവനിങ്ങനെ രാത്രി ഇങ്ങനെ നടന്നോളൂല്ലോ, ആ ദേശത്ത് അധികം കള്ളന്മാർ വരത്തില്ല, അപ്പൊ ഇവൻ രാത്രി നടക്കും. ഇത്തിരി ഇത്തിരി ആരോഗ്യമുള്ളവനായിരിക്കും, ഇന്ത്യക്കാരനായിരിക്കും അവര് മോസ്റ്റ്ലി. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇത് പിശാചിനെ കുറിച്ച് പറയാണ്, ഓൾവേസ് ഓൺ ഡ്യൂട്ടി, ഈസ് ഓൾവേസ് ഓൺ വീൽ, എപ്പോഴും ഡ്യൂട്ടിയിൽ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടന്നിട്ടിരിക്കുക. ആ പിശാച് വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യ. എന്തിനാ വർക്ക് ചെയ്യണേ? മോളെ, മോനെ, എന്നെയും നിങ്ങളെയും വിഴുങ്ങാൻ, എന്നെയും നിങ്ങളെയും വിഴുങ്ങാനാ വർക്ക് ചെയ്യണേ. അപ്പൊ പിശാചി വർക്ക് ചെയ്യണതിന്റെ ഉദ്ദേശം എന്താ? എന്നെയും നിങ്ങളെയും വിഴുങ്ങുക, എന്നെയും നിങ്ങളെയും വിഴുങ്ങുക. അങ്ങനെയാണ് മരണത്താൽ നമ്മൾ വിഴുങ്ങപ്പെട്ടത്. അപ്പൊ പിശാച് വേല ചെയ്യണം, കാക്കണം എന്നുള്ള വചനം കാക്കുന്നുണ്ടോ? വേല ചെയ്യുന്നു എനിക്ക് മനസ്സിലായി അല്ലേ? നമുക്ക് മനസ്സിലായ പിശാച് വേല ചെയ്യുന്നുണ്ട്. ഇനി അവന്റെ പ്രശ്നം യേശുവിന്റെ സുവിശേഷം വരരുത്. യേശുവിന്റെ സുവിശേഷമാണ് അവന്റെ ഗവൺമെന്റിന് എടുത്തു കളയണം. യേശുവിന്റെ സുവിശേഷമാണ് ദൈവരാജ്യം, ദൈവത്തിന്റെ ഗവൺമെന്റ്, ദൈവത്തിന്റെ ഗവൺമെന്റിലൂടെ വരേണ്ടത്. അതാണ് യേശു പ്രസംഗിച്ച, 3 വർഷം പ്രസംഗിച്ച സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടവേ. ജനമേ, നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ കിങ്ഡം, ഇന്ന് പിശാച് വാഴുന്ന കിങ്ഡം, സർവ്വലോകം ദുഷ്ടലിംഗി കിടക്കുന്നത് നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ പാരഫ്രൈസ് ചെയ്ത് നിങ്ങൾക്ക് തന്നാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. അല്ലെങ്കിൽ ജനത്തിന് ഇതും മനസ്സിലാകത്തില്ല. ഇന്ന് പിശാച് വാണുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ അധികാരം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. മാർക്കസ് 1:15, ലൂക്കോസ് 12:32 ചേർത്ത് പറഞ്ഞത്. അപ്പൊ ഇതാണ് സുവിശേഷം. അപ്പൊ ഇത് ഒരിക്കലും ഈ ജനത്തിന്റെ ഹൃദയത്തിൽ വരരുത്. അപ്പോ അതിനെ ഗാർഡ് ചെയ്യണം. രണ്ട് കാര്യമാണ്, വർക്ക് ആൻഡ് ഗാർഡ്, പ്രവർത്തിക്കുക, സംരക്ഷിക്കുക. അതിനെ ഗാർഡ് ചെയ്യണം. അപ്പൊ ഗാർഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ സുവിശേഷം ജനഹൃദയങ്ങളിൽ വന്നാൽ ഇത് മനുഷ്യനെ ആളെ മാറ്റുന്ന ദൈവശക്തിയാണ്, ആളെ മാറ്റുന്ന ദൈവശക്തിയാണ്. ഇത് വരരുത്. അതാണ് ദൈവത്തിന്റെ വചനം Romans 1:16 പറയുന്നത്. സുവിശേഷം ദൈവശക്തിയാണ്. അത് യഹൂദനാകട്ടെ യവനനാകട്ടെ, യേശു പ്രസംഗിച്ച സുവിശേഷം ദൈവശക്തിയാണ്. എടുത്തേക്ക് വായിച്ചു.
സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ.
അപ്പൊ സുവിശേഷം ആരായിക്കോട്ടെ, യഹൂദനാകട്ടെ യവനനാകട്ടെ, അത് അവന് ദൈവശക്തിയാണ്. ഏതാണ് സുവിശേഷം? യേശു 3.5 വർഷക്കാലം ഇവിടെ പ്രസംഗിച്ച് നടന്ന സുവിശേഷം ദൈവശക്തിയാണ്. ഇതെങ്ങാനും ഒരുത്തന്റെ ഉള്ളിൽ വീണ പ്രശ്നമാണ്. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യുന്ന അറിയാമോ? ഇതൊരു മനുഷ്യന്റെ ഉള്ളിൽ വീഴാതിരിപ്പാൻ ഗാർഡ് ചെയ്യുകയാണ്, ഗാർഡ് ചെയ്യുന്നു. ഓൾറെഡി നമുക്ക് മനസ്സിലായി, അവൻ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അല്ലാതെ സ്നേഹം ഇതുപോലെ ആരും വീണോ ചുറ്റി നടക്കാം. 2, അവൻ ഗാർഡ് ചെയ്യുന്നു. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. 2 കൊരിന്ത്യൻസ് 4:4 പിശാച് ഗാർഡ് ചെയ്യുന്നത് കാണാം. അവൻ ഗാർഡ് ചെയ്യുകയാണ്. എന്തിനാണ് അവൻ ഗാർഡ് ചെയ്യുന്നത്? യേശു പ്രസംഗിച്ച സുവിശേഷം, ദൈവരാജ്യം എന്ന സുവിശേഷം മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രകാശിക്കരുത്. പ്രകാശിച്ചാലല്ലേ തന്റെ കിങ്ഡം പോകത്തുള്ളൂ. പ്രകാശിച്ചില്ലെങ്കിലോ കുഴപ്പമില്ല, എങ്കിൽ അത് പ്രകാശിക്കരുത്.
ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി.
ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നതാണ് പിശാച്. പിശാച് യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, അതാണ് യേശു 3 വർഷക്കാലം പ്രസംഗിച്ചത്, ആ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ. കണ്ടോ എന്തിനു വേണ്ടിയാണോ പറയുന്നുണ്ട്? അപ്പോ അവൻ ഗാർഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എവിടെ ശോഭിക്കും? നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലേ? മനുഷ്യ ഹൃദയങ്ങളിൽ ശോഭിക്കാതിരിപ്പാൻ ഇതാ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യന്റെ മനസ്സുകളെ അങ്ങ് കുരുടാക്കുകയാണ്. മനസ്സിനെ കുരുടാക്കിയാണ് അവൻ ഗാർഡ് ചെയ്യുന്നത്. മനുഷ്യ മനസ്സുകളെ കുരുടാക്കി ഗാർഡ് ചെയ്യുകയാണ്. മനുഷ്യരെ ലോക സ്നേഹത്തിലേക്ക്, പാപത്തിലേക്ക് വലിച്ചഴിച്ച് അവരെ വിഴുങ്ങുകയാണ്. 2 പ്രവൃത്തി അവൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2:15 പറഞ്ഞ മനുഷ്യനോട് ദൈവം പറഞ്ഞ 2 പ്രവൃത്തി പിശാച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതെന്തിനാണ്? നമ്മളെ വിഴുങ്ങാൻ, നമ്മളെ വിഴുങ്ങാൻ. ആണോ ദമ്പതികൾ എങ്ങനെയാ വിഴുങ്ങി? ദൈവവചനത്തോടുള്ള അനുസരണക്കേടിൽ അവരെ കുടുക്കി, അവരെ വിഴുങ്ങി. അവരെ വിഴുങ്ങി. ഇത് നമ്മളെ വിഴുങ്ങുന്നത് എങ്ങനെയാ? ദൈവവചനത്തോടുള്ള അനുസരണക്കേട് നമ്മളെയും കൊടുക്കുന്നു, നമ്മളെ വിഴുങ്ങുന്നു. തുടർന്ന് നമ്മൾ ദൈവവചനം അനുസരിക്കാത്ത രീതിയിൽ, പിശാചിന്റെ ഭരണം ഇവിടുന്ന് പോകാത്ത രീതിയിൽ നമ്മളെ മാറ്റുന്ന ദൈവശക്തിയായ സുവിശേഷം നമ്മുടെ ഹൃദയത്തിലേക്ക് വരാത്ത രീതിയിൽ പിശാച് യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യം എന്ന സുവിശേഷത്തിന്റെ പ്രകാശനം നമ്മുടെ ഹൃദയത്തിൽ വരാത്ത രീതിയിൽ മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി അവൻ ഗാഡ് ചെയ്യുകയാണ്. അപ്പൊ 2:15 മനുഷ്യരോട് പറഞ്ഞ ആ കൽപ്പന വർക്ക് ആൻഡ് ഗാഡ് ഇന്ന് പിശാച് വളരെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മറ്റൊരു മേഖലയിലേക്ക് അടിച്ചു മാറ്റി, മനുഷ്യരെ മറ്റൊരു മേഖലയിലേക്ക് അടിച്ചു മാറ്റി. പ്രിയ സഹോദരങ്ങളെ, ഈ പിശാചിന്റെ ഈ ഒരു പദ്ധതി നാം മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ 2:15 നമ്മൾ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇന്ന് ഈ അവസ്ഥയിലേക്ക് വന്നു. എന്നാൽ ഇവിടെ എല്ലാം നമ്മുടെ ജയം എന്ന് പറയുന്ന ക്രിസ്തുവിൽ ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുകയാണ്. എവിടെയാണോ ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നത് നമ്മൾ അവിടെ നിൽക്കണം. ആദത്തിൽ നിന്ന് നമ്മളെ മാറ്റി ക്രിസ്തുവിൽ സൂക്ഷിച്ചിരിക്കുകയാണ്, നമ്മൾ അവിടെ നിൽക്കണം. ആ ക്രിസ്തുവിൽ സൂക്ഷിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ബലം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എനിക്ക് എല്ലാം ചെയ്യുവാൻ കഴിയും. വിച്ച് സ്ട്രെങ്തൻസ് മീ, ആ അവസ്ഥ എന്നെ ശക്തിപ്പെടുത്തുന്നു. ആ അവസ്ഥയിൽ തന്നെ നാം നിൽക്കുന്നുവെങ്കിൽ ക്രിസ്തു നമുക്ക് ദൈവത്തിന് നീതിയും ജ്ഞാനവും ശുദ്ധീകരണവുമായി തീരുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇന്നത്തെ കാലത്ത് നാം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഏതെങ്കിലും വർക്ക് ചെയ്യേണ്ടിയിരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? മനുഷ്യരോട് പറഞ്ഞതിന്റെ, ഏദൻ തോട്ടം കാക്കേണ്ടിയതിന്റെ ഉദ്ദേശം എന്താണ്? ഇത് ആ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാകും. ഇതാ ദൈവത്തിന്റെ ഭൂമി. ഈ ഭൂമിയുടെ മുകളിലെ ആദ്യ ഭരണാധികാരി ദൂതന്മാരായിരുന്നു, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. തുടർന്നാണ് അവിശ്വസ്തത കാണിച്ചത് മുഖേന തേജസ് നഷ്ടപ്പെട്ട പിശാചും കൂട്ടരുമായും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെ മാറ്റി ദൈവം ഈ ഭൂമിയുടെ ഭരണം, ലോകത്തിന്റെ ഭരണം മനുഷ്യന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുവാനായിട്ട് പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്ന് കർത്താവ് യേശു പറയുന്നു. ചെറിയാട്ടക്കൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം ഭൂമിയുടെ ഭരണം സ്വർഗീയ പിതാവ് ഈ ഭരണം ഏറ്റെടുക്കുമ്പോൾ, ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ ആ ഭരണം സ്വർഗീയ പിതാവിന് വേണ്ടി ചെയ്യേണ്ടത് നിങ്ങളാണ് എന്ന് വ്യക്തതയോടെ കർത്താവ് Luke 12:32 പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ഭൂമിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം. ദൈവം ഉൽപ്പത്തിയിൽ നമുക്ക് കാണാൻ പറ്റും ഭൂമിയെ ഉദ്ധരിച്ചെടുത്തു. ഭൂമി 6,000 വർഷമല്ല, ഭൂമിക്ക് പഴക്കം, ബില്യൺ കണക്കിന് വർഷം ഭൂമിക്ക് പഴക്കമുണ്ട്. അത് ദൂതന്മാരുടെ ഭൂമിയായിരുന്നു, ദൂതന്മാരായിരുന്നു അവിടെ ആയിരുന്നത്. എന്നാൽ ആ ദൂതവർഗത്തിലുണ്ടായ അവിശ്വസ്തത നിമിത്തം, പാപം നിമിത്തം ദൈവം ആ മണ്ഡലത്തെ ശിക്ഷിച്ചു. തുടർന്ന് പായുശൂന്യമായി പോയ ഭൂമിയെ ഉദ്ധരിച്ചെടുക്കുകയാണ് ദൈവം ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1 താഴേക്ക് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, ഭൂമി പായുശൂന്യമായിരുന്നു. ആദ്യ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു, എങ്കിലും തുറന്നു പറയാണ് ഭൂമി പായുശൂന്യവുമായി തീർന്നു. ആ പായുശൂന്യമായ പോയ ഭൂമിയെ, അതായത് ദൂതന്മാർ വാണിരുന്ന ഭൂമിയെ ദൈവം ശിക്ഷിക്കുകയും തുടർന്ന് അതിനെ ഉദ്ധരിച്ചെടുക്കുകയും അവിടെ മനുഷ്യനെ ഉണ്ടാക്കുകയും ചെയ്തു. 6 മനുഷ്യനെ ഉണ്ടാക്കി. എന്നിട്ട് മനുഷ്യനെ ഭൂമിയിൽ കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കി. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇതാ ഒരു ചെറിയ ഒരു യെല്ലോ കളറിലെ ഒരു ഒരു റൗണ്ട് നിങ്ങൾക്ക് അവിടെ കാണാം. നീ കാണുന്നതാണ് യെല്ലോ കളറിലെ റൗണ്ട്. കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കി. ഈ തോട്ടം ഉണ്ടാക്കിയിട്ട് ഈ തോട്ടത്തിൽ മനുഷ്യനെ വെച്ചു. മനുഷ്യനെ വെച്ചിട്ട് മനുഷ്യനോട് പറഞ്ഞു, തോട്ടത്തിൽ വേല ചെയ്യുക, തോട്ടം കാക്കുക. തോട്ടത്തിൽ വേല ചെയ്യുക, തോട്ടം കാക്കുക. വേല ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? വേല ചെയ്യുന്നതിന്റെ ഉദ്ദേശം ആ തോട്ടം ഭൂമി നിറയ്ക്കുവാനാണ്. ഏദൻ എന്ന വാക്കിന്റെ അർത്ഥം ഡിലൈറ്റ് എന്നാണ്, ആനന്ദം എന്നാണ്. എവിടെയാണ് ആനന്ദം? ദൈവത്തിന്റെ സന്നിധിയിലാണ് സന്തോഷത്തിന്റെ പരിപൂർണത ഉള്ളത്. ഏദനിൽ ദൈവ സാന്നിധ്യമാണ്. മനുഷ്യനെ ദൈവമാക്കി വെച്ച സ്ഥലം ദൈവ സാന്നിധ്യമാണ്. ആ ദൈവ സാന്നിധ്യം സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ആ ദൈവ സാന്നിധ്യം ഭൂമി മുഴുവൻ നിറയണം. ഭൂമി മുഴുവൻ നിറയണം. പക്ഷേ ഇപ്പോ കിഴക്ക് ഏദനിൽ ഒരു ചെറിയ സ്ഥലത്ത് മാത്രമേ തോട്ടമുള്ളൂ. തോട്ടം കാക്കുക, തോട്ടത്തിൽ വേല ചെയ്യുക. വർക്ക് ആൻഡ് ഗാഡ്. നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ ഈ പ്രിൻസിപ്പൾ നാം അനുസരിക്കാൻ തയ്യാറാണോ, നമ്മൾ ആയിരിക്കുന്ന മേഖല വർദ്ധിക്കും. വർക്ക് ആൻഡ് ഗാഡ്. ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ പുറകിലുള്ള വിഷണറിയായ സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് പഠിക്കുമ്പോ, അദ്ദേഹം മരിച്ചുപോയി, സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് പഠിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയാവുന്നത്, അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ചെറിയ ഗ്യാരേജിൽ, ചെറിയൊരു ഗ്യാരേജിൽ തുടങ്ങിയ കൊച്ചു കൈപ്പണിയാണ് അവസാനം ഈ ലോകം മുഴുവൻ വിഴുങ്ങിയ വലിയ ആപ്പിൾ കമ്പ്യൂട്ടർ, ആപ്പിൾ ഐഫോൺ ശൃംഖലയായി മാറിയത്. ഏതാ പ്രിൻസിപ്പൾ? വർക്ക് ആൻഡ് ഗാഡ്. ദൈവം പറഞ്ഞ പ്രിൻസിപ്പൾ നമ്മൾ ഉപയോഗിക്കുക. അത് പിശാജ് ഉപയോഗിച്ചാലും പിശാജിന്റെ ബിസിനസ് വർദ്ധിക്കും. അതൊരു സാധാ മനുഷ്യൻ ഉപയോഗിച്ചാലും ആ വ്യക്തിയുടെ ബിസിനസ് വർദ്ധിക്കും. അതൊരു ദൈവവേദന ഉപയോഗിച്ചാലും ദൈവവേദന്റെ ആത്മീക ജീവിതം വർദ്ധിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പോ നമ്മുടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്തിനാണ് ഇതാ ആ ഗാർഡനിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ ചെറിയ ഗാർഡൻ അല്ലെങ്കിൽ ചെറിയ ദൈവ സാന്നിധ്യം മനുഷ്യനുള്ളത് ഇതാ അത് വർദ്ധിക്കണം. ആ ദൈവ സാന്നിധ്യം ഈ കുറച്ച് വലുതായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഗാർഡൻ ഇതാ വലുതായിട്ട് കാണിച്ചിരിക്കുന്നു. വർക്ക് ആൻഡ് ഗാഡ്. അപ്പൊ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? ഇതാ ഈ ചെറിയ ആ ഗാർഡൻ അല്ലെങ്കിൽ ചെറിയ ദൈവ സാന്നിധ്യം അത് വലുതായി ഭൂമി നിറയണം. സമുദ്രം വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയിൽ നിറയണം. ഇതാ നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. വർക്ക് ചെയ്തത് സംഭവിക്കും, അത് വലുതായിക്കൊണ്ടേയിരിക്കും. വർക്ക് ചെയ്തത് സംഭവിക്കും, അത് വലുതായിക്കൊണ്ടേയിരിക്കും. പ്രിയ സഹോദരങ്ങൾ, ഇതൊരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. നാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ മാത്രമാകാതെ ഇത് കർത്താവിന്റെ കൽപ്പന പോലെ സകല സൃഷ്ടിയോടും അറിയിക്കുക എന്നുള്ള ആ കൽപ്പന സുവിശേഷം അറിയിച്ചിരുന്നില്ല എങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം എന്ന് പറയുന്ന ആ സംഭവം മനസ്സിലാക്കിക്കൊണ്ട് ദൈവ സ്നേഹത്തിലാണ് നമ്മൾ അറിയിക്കേണ്ടത്. അയ്യോ കഷ്ടമെന്ന് ചിന്തയിലല്ല, പകരം ദൈവ സ്നേഹത്തിലാണ് അറിയിക്കുക. അറിയിക്കുന്നില്ല എങ്കിലാണ് അയ്യോ കഷ്ടമായി തീർന്നത്. അങ്ങനെ നാം വർക്ക് ചെയ്യുവാൻ തയ്യാറാകണം. ലോകത്തിൽ മാത്രമല്ല നമ്മുടെ ഉള്ളിലും. ഇതാ ശ്രദ്ധിച്ചാട്ടെ, ഇതാ ആ വർക്ക് ചെയ്യുന്നതോടുകൂടെ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. എന്തിനാ നിങ്ങളുടെ മുമ്പില് ദൈവത്തിന്റെ ആത്മാവ് കാണിക്കണമെന്നറിയാമോ? ഇത് നിങ്ങളുടെ അകത്തേക്ക് കടന്നു വരാൻ വേണ്ടിയാ. അങ്ങനെ വന്ന് 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 ഇതാ ഈ ഭൂമി മുഴുവൻ, ലോകം മുഴുവൻ ദൈവ സാന്നിധ്യമായി തീരണം. അങ്ങനെ സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഭൂമി മുഴുവൻ, ലോകം മുഴുവൻ ദൈവ സാന്നിധ്യം നിറയണം. ഇതിനു വേണ്ടിയാണ് നാം വർക്ക് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടിയാണ് നാം വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഈ വർക്ക് തുടങ്ങേണ്ടത് ആദ്യം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ വന്ന വർക്കാണ് ഭൂമിയിലേക്ക് വ്യാപരിക്കേണ്ടത്. ഇന്ന് ഹൃദയത്തിനുള്ളിൽ വർക്കില്ലാതെ ഭൂമിയിൽ വർക്ക് ചെയ്ത ധാരാളം പേരുണ്ട്. അവൻ അവസാനം വമ്മൻ പരാജയമായി തീരും. ഭൂമിയിലല്ല ആദ്യത്തെ സുവിശേഷ വേല. സുവിശേഷ വേല ആരംഭിക്കണം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. നമ്മുടെ ഹൃദയമാകുന്ന വമ്മൻ ലോകത്തെയാണ് സുവിശേഷ വേല കൊണ്ട് ആദ്യം കീഴടക്കേണ്ടത്. അത് ദൈവത്തിന്റെ ഗ്രൗണ്ട് ആക്കി മാറ്റണം. അത് ദൈവത്തിന്റെ കിങ്ഡം ആക്കി മാറ്റണം. അപ്പൊ വർക്ക് ചെയ്യുന്നതിന് ഉദ്ദേശം എന്താണെന്ന് എന്തിനാണെന്ന് മനസ്സിലാക്കി അല്ലേ? ലോകം മുഴുവൻ, ഭൂമി മുഴുവൻ ദൈവരാജ്യമാക്കി മാറണം, ദൈവ സാന്നിധ്യമാക്കി മാറ്റണം. ലോർഡ് ഐ ലവ് യു. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോ പ്രിയ സഹോദര സഹോദരി, ഇനി അടങ്ങിയിരിക്കാൻ പറ്റുമോ? ആ ദൈവദാസൻ അങ്ങ് ചെയ്തോളും. ഞങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുന്നവരാണ്. ഞങ്ങള് കേട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കമന്റ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാം. ദൈവദാസൻ ഒറ്റ ഇങ്ങനെ ചെയ്തോളും. അങ്ങനെയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കടമ. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്ന ദൈവദാസന്മാർക്ക് അതിനുള്ള കൃപ കൊടുക്കും. നിങ്ങൾക്കും കൃപ തരും സഹോദരനെ, നിങ്ങൾക്ക് ഏവർക്കും കൃപ തരും. ഇതിൽ ജാതിയില്ല, മതമില്ല, സംഘടനയില്ല, ഗ്രൂപ്പില്ല, സൃഷ്ടാവും സൃഷ്ടാവിന്റെ കുഞ്ഞുങ്ങളും. ലോകം വളരെ തെറ്റിപ്പോയിരിക്കും. ക്രിസ്തീയ സഭകളും നല്ലൊരു പങ്കും തെറ്റിപ്പോയിരിക്കും. എന്നാൽ ഇതിനൊക്കെ നടുവിൽ വളരെ കുറച്ച് പേരുണ്ട് നേർവഴിക്ക് നടക്കണമെന്ന് ആഗ്രഹമുള്ള, ഒരു സത്യത്തിന്റെ വാദം നിൽക്കണമെന്ന് ആഗ്രഹമുള്ളത്. പക്ഷെ പലർക്കും അതിന് കഴിയാതെ പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, അവർക്ക് ഭൗതിക സപ്പോർട്ട് ഇതുവരെ അവർ ആശ്രയിച്ചിരുന്നത് ഭൗതിക ചാനലുകളിലാണ്, ഭൗതിക സഭകളിലാണ്, ഭൗതിക മനുഷ്യരിലാണ്. അതുകൊണ്ട് അവർക്ക് ഒറ്റയടിക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ പറ്റുന്നില്ല, കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു തലം നമ്മുടെ ഹൃദയത്തിലും ഈ ഒരു ദൈവായി ആ യെല്ലോ റൗണ്ട് നിങ്ങൾ കാണുന്നില്ലേ, ആ യെല്ലോ റൗണ്ട് ദൈവ സാന്നിധ്യത്തിന്റെ സമൃദ്ധി നമ്മുടെ ഉള്ളിൽ ആദ്യം വരണം. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടിയല്ല നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്, നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. പ്രവർത്തിപ്പീൻ, പ്രവർത്തിപ്പീൻ, വർക്ക് വർക്ക്. ഹല്ലേലൂയ. പ്രവർത്തിപ്പീൻ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വർക്ക് പിശാച് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. നന്മയ്ക്ക് വേണ്ടിയല്ല അവൻ ചെയ്യുന്നത്, നമ്മളെ വിഴുങ്ങാൻ വേണ്ടിയാ ചെയ്യുന്നത്. അവന്റെ ചിന്തയിൽ അവന്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ദോഷത്തിന് വേണ്ടി, കാരണം അവൻ നമ്മുടെ പ്രതിയോഗിയല്ലേ. പിശാച് അലർന്ന സിംഹങ്ങൾ പോലെ ആരെ വിഴുങ്ങണമെന്ന് ചോദിച്ച് ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. ഈസ് ഓൾവേസ് ഓൺ ഡ്യൂട്ടി. ഇനി നമ്മളോട് പറഞ്ഞു, തോട്ടത്തിൽ വേല ചെയ്താൽ മാത്രം പോരാ, തോട്ടം കാക്കണം. ഗാർഡ്. ശരിയാണോ? ഗാർഡ് ചെയ്യുന്നുണ്ടോ? എന്തിനാണ് തോട്ടം ഗാർഡ് ചെയ്യുന്നത്? ഇതാ നിങ്ങൾക്കൂടെ കാണാൻ കഴിയും. ശക്തമായ ഒരു മതിൽ, ഒരു വേലി കെട്ടിരിക്കുന്നതുണ്ടോ അതിന് ചുറ്റും? നല്ല കട്ടിയുള്ള ഒരു വേലി. ഇത് മനുഷ്യൻ തന്റെ ജീവിതത്തിന് ചുറ്റും കെട്ടണം. ഏതൻ തോട്ടത്തെ ഗാർഡ് ചെയ്തോളണം. നീ അതിന്റെ പണിയെടുത്താൽ മാത്രം പോലെ അതിനെ ഗാർഡ് ചെയ്തോളണം. എന്താ ഗാർഡ് ചെയ്യുന്നതിന്റെ കാരണം? പിശാച് നിനക്കൊരു പ്രതിയോഗിയുണ്ട്. ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നു, മനുഷ്യ നിനക്ക് പ്രതിയോഗിയുണ്ട്. നിന്റെ പ്രതിയോഗിയാകുന്ന പിശാച് ആരെ വിഴുങ്ങണമെന്ന് ചിന്തി ചുറ്റി തന്നെ നടക്കുകയാണ്. നിനക്ക് പ്രതിയോഗിയുണ്ട്. ആ പ്രതിയോഗി നിന്നെ വിഴുങ്ങും. കാരണം നിന്നെ ദൈവം ഉണ്ടാക്കിയത് അവനെ മാറ്റി, ആ സ്ഥാനത്ത് മനുഷ്യ പിശാചിനെ മാറ്റി നിന്നെ ഈ ലോകത്തിന്റെ ഭരണാധികാരിയാക്കാനാണ്. പിശാചിന് ന്യായം വിധിച്ച് അവന്റെ ഗവൺമെന്റിനെ തകർത്തെറിഞ്ഞ് നീ ഈ ഭൂമിയെ വാഴണം. ക്രിസ്തുവിനുള്ള ഒരു മനുഷ്യൻ ഭൂമിയെ വാഴണം. ഉൽപ്പത്തി 1:26 പറയുന്നു, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യം സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. അപ്പൊ അതിന് ആദ്യം നീ എന്ത് ചെയ്യണം? റോമ 16:20 നീ എത്തിച്ചേരണം. എന്താണ് റോമ 16:20? ദൈവദാസം വായിക്കും, അതിനു ഞാനൊന്ന് പറയാം. സമാധാനത്തിന്റെ ദൈവമോ, നിങ്ങൾ ചിന്തിക്കും എന്താ എന്റെ സഭയില് എന്റെ പാസ്റ്റർ എന്റെ അച്ഛൻ ഇതെന്താ ഈ വചനം പറയാത്തെ? മോനെ വിഴുങ്ങിപ്പോയതാ. പിശാച് ഗാർഡ് ചെയ്യുന്നത് കൊണ്ട്, പിശാച് ദൈവ വചനം അനുസരിക്കുന്നത് കൊണ്ട് വിഴുങ്ങിപ്പോയി, വിഴുങ്ങിപ്പോയി. അതുകൊണ്ടാ ഇതുവരെ അത് പ്രസംഗിക്കാൻ. ഇനിയിപ്പോ എന്താ മുട്ടും തലയും പ്രസംഗിക്കുന്നതെങ്കിൽ നിങ്ങൾ പോയി ഇത് ചോദിക്കണം, എന്താ പ്രസംഗിക്കാത്തതെന്ന്. അപ്പൊ നിങ്ങളെ പ്രസാദപ്പെടുത്താൻ എന്നിട്ട് പറയും. അല്ലാതെ അറിഞ്ഞോണ്ട് പറയുന്നതല്ല, അറിഞ്ഞോണ്ട് പറയുന്നവർക്കാ ഇഷ്ടം. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വചനം വായിച്ചാട്ടെ.
സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും.
ദൈവത്തിന്റെ വചനം പറയാണ്, സമാധാനത്തിന്റെ ദൈവം സാത്താനെ, അതാണ് സാത്താൻ നിങ്ങളുടെ പ്രതിയോഗി. എന്തുകൊണ്ടാ പ്രതിയോഗിയായേ? കാരണം അവന്റെ ഭരണത്തെ എടുത്തു കളയാൻ ദൈവം ഉണ്ടാക്കിയവനാണ് മനുഷ്യരായ ഞാനും നിങ്ങളും. അവർ ഭൂമിയെ വാഴട്ടെ, പിശാചിന്ന് വാഴുന്ന മണ്ഡലത്തെ ഇനി വാഴാൻ പോകുന്നത് ക്രിസ്തുവിൽ ഉള്ള ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ട് ഈ ഒരു സന്ദേശം മനുഷ്യരെ അറിയരുത്. സമാധാനത്തെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ച് കളയും. ഇത് ഇന്ന് ബൈബിളിലുണ്ട്, സംഭവം ശരിയാ, പക്ഷെ ക്രിസ്തീയ ബൈബിളിൽ ഇത് കാണുന്നില്ല. ബൈബിളിലുണ്ട്, ക്രിസ്തീയരുടെ ജീവിതത്തിലോ പ്രസംഗത്തിലോ ഇത് കാണുന്നില്ല. ഒരു പ്രതിയോഗി എന്നവർ ചിന്തിക്കുന്നില്ല, പ്രതിയോഗിയെ കാൽ കീഴിലാക്കണോ എന്ന് ചിന്തിക്കുന്നില്ല. എങ്ങനെ പറയാൻ ചിന്തിക്കുന്നില്ല? ചിന്തിച്ചെങ്കിൽ അത് പ്രസംഗവേദികൾ എല്ലായിടത്തും കേട്ടേനെ, എല്ലാ പ്രസംഗവേദികളും കേട്ടെ, കേൾക്കുന്നില്ല. പകരം പറയുന്നത് അതിന് പേര് വേറെ റീപ്ലേസ്മെന്റ് വിട്ടുകൊടുത്തു, വേറെ സന്ദേശം വിട്ടുകൊടുത്തു. പിശാച് മനുഷ്യരെ കാക്കുന്നത് വേറെ, ഇതാ വേറെ ഒരു സന്ദേശം ഇട്ടുകൊടുത്തുകൊണ്ട് ഗാഡിയാണ്. അങ്ങോട്ടേക്ക് മനുഷ്യരെത്തരുത്, ഈ ഒരു മണ്ഡലത്തിലേക്ക് മനുഷ്യരെത്തരുത്, ഗാഡിയാണ്. അപ്പോ ആ യെല്ലോ മണ്ഡലത്തിന്റെ ചുറ്റും നിങ്ങൾ ഒരു വലിയ ഒരു റെഡ് കളറുള്ള ഒരു മെറൂൺ കളറുള്ള ഒരു വേവ് നിങ്ങൾ കണ്ടു, അത് ശരിക്കും ഗാഡിയാണ്. എന്തിനാണ് ഗാഡിയുന്നത്? പിശാച് അതിനകത്തേക്ക് വരരുത്, അവന്റെ പ്രവൃത്തി അതിന്റെ അകത്തേക്ക് വരരുത്. ഇതിനു വേണ്ടി ഗാഡിയുകയായിരുന്നു, അതിനുവേണ്ടി ദൈവം പറഞ്ഞേ, കാരണം നിനക്ക് പ്രതിയോഗി ഉണ്ട്, അവൻ വരരുത്, അവൻ ഗാഡിയുകയാ, അതിനു വേണ്ടി ഗാഡിയുക. പക്ഷെ ആദം അതിൽ പരാജയപ്പെട്ടു, ആദം അതിൽ പരാജയപ്പെട്ടു. കാരണം ആ വേലിയെ പൊളിച്ച് പിശാച് അകത്ത് കിടന്നു. വേലിയെ പൊളിച്ച് അകത്ത് കിടന്ന് എന്ത് ചെയ്യണം? വേലിയെ പൊളിക്കണമെങ്കിൽ അതിനു മുമ്പ് ജനത്തിന് കൊടുത്ത ദൈവവചനത്തെ എടുത്തു കളയണം അവിടെ നിന്ന്. വേലിയെ പൊളിക്കണമെങ്കിൽ അതിനു മുമ്പ് ജനത്തിന് കൊടുത്ത ദൈവവചനത്തെ എടുത്തു കളയണം. അങ്ങനെയല്ലയോ പിശാച് അകത്ത് കയറിയേ, മനുഷ്യരുടെ ജീവിതത്തിലും കയറിയേ, മനുഷ്യരുടെ ജീവിതത്തിലും കയറിയത് അങ്ങനെയാ. പിശാച് ഇതാ പാമ്പിന്റെ രൂപത്തിൽ, സ്പിരിറ്റ് ബീങ് പാമ്പിന്റെ രൂപത്തിൽ കടന്നു വന്ന് ഹവ്വയുടെ അടുക്കലേക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹവ്വയുടെ അടുക്കലേക്ക് കടന്നു വന്നു. ഇതാ ഹവ്വ പിശാചിന്റെ പ്രസംഗം കേട്ടു, പിശാചിന്റെ പ്രസംഗം കേട്ടു. പിശാചിന്റെ പ്രസംഗം ആദ്യ ഒരു പ്രസംഗമായതിന് ഒരു സംശയമായിരുന്നു, ഒരു സംശയം. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോ ഇന്നും പിശാച് പ്രവർത്തിക്കുന്ന സ്ഥലം ഇത് തന്നെ. അവൻ നമുക്കകത്ത് വന്നിരിക്കുന്ന വചനത്തെ എടുത്തു കളയുന്നു. അതിന്റെ 3:1 പിശാച് കടന്നു വരുന്ന രംഗം നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ.
യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
സംശയം, 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 സംശയമാണ് വചനത്തിലെ സംശയം ചോദിച്ചു വരുന്ന ആളുകൾ. പിശാച് പറയുകയാണ്, വാസ്തവമായി ദൈവം ഇത് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയം ചോദിക്കുകയാണ്. ഉടനെ സ്ത്രീ പാമ്പിനോട് സംശയം തീർത്തുകൊടുക്കാൻ പോവാണ്. വായിച്ചാട്ടെ.
സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്കു തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു.
ഇതാ ഇപ്പോ ആ സ്ത്രീയുടെ ഉള്ളിൽ വേറൊന്നുമില്ല, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അങ്ങോട്ടേക്ക് പറഞ്ഞത്. ഇച്ചിരി കൂട്ടി പറഞ്ഞു, അത് സാരിയില്ല, സഹോദരിമാരല്ലേ. ഇതാ ശ്രദ്ധിച്ചേ, ഇച്ചിരി കൂടി പറഞ്ഞു. ഞാനിത് പറയുമ്പോ പലർക്കും പലരും പറയാനുള്ള കാര്യം, ഞാനിത് പറയുമ്പോ ആ ഹവ്വ അവിടെ ഇരുന്നോണ്ട് പ്രാകുവായിരിക്കും ആ മനുഷ്യൻ തുടങ്ങി. ആ മനുഷ്യൻ തുടങ്ങി ഉള്ള കാര്യം പറഞ്ഞല്ലേ പറ്റൂ, ഉള്ള കാര്യം പറഞ്ഞല്ലേ പറ്റൂ. ഇതാ തുടർന്ന് ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സ്ത്രീ പറയുന്നത്. ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചാട്ടെ, ഇപ്പോഴും ആ സ്ത്രീയുടെ ഉള്ളില് ആദം ഹവ്വയോട് പറഞ്ഞു കൊടുത്ത ദൈവം പറഞ്ഞ വചനമേ ഉള്ളൂ. ഉടനെ തന്നെ വചനം എടുത്തുകൾ എന്ന് ശ്രദ്ധിക്കുക, ആ വചനം എടുത്തുകൾ എന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇന്ന് ശ്രദ്ധിച്ചോട്ടോ, ഇന്നും പിശാച് ഇതേ തന്ത്രമാണ് ചെയ്തിരിക്കുന്നത്. ദൈവം പറഞ്ഞതിനെ എടുത്തു കളഞ്ഞിരിക്കുക മനുഷ്യ ഹൃദയത്തിൽ നിന്ന്. ഇന്ന് എടുത്തു കളഞ്ഞ ഏത് വചനമാ ഒന്ന് പറഞ്ഞ സഹോദരികളെ, നിനക്ക് അറിയാമെങ്കിൽ പറഞ്ഞു. ഇന്ന് എടുത്തു കളഞ്ഞ ഏത് വചനമാ? ദൈവരാജ്യത്തിന്റെ മൊഴികൾ. ഇത് തന്നെ എടുത്തു കളഞ്ഞില്ലേ? അന്ന് അന്ന് പിതാവായ ദൈവം ഇതാ ആദത്തോട് നേരിട്ട് പറഞ്ഞു. ഇന്ന് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം പിതാവ് അരുളി ചെയ്തു. ശ്രദ്ധിച്ചേ, എബ്രായ ലേഖനം പറയാണ് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ട് പ്രവാചകന്മാർ അരുളി ചെയ്തു, അന്ത്യകാലത്തോ പുത്ര മുഖാന്തരം അരുളി ചെയ്തു. ഹല്ലേലൂയ. ഇതാ ആദം ഈ കാര്യം ഹവ്വയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹവ്വ പറയുന്നത് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. എന്നാൽ പിശാച് വചനത്തെ എടുത്തു കളയുന്നത് കണ്ടോ, പിശാച് ഉടനെ എന്നെ പ്രസംഗം കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്റെ നാലാം വാക്യം,
പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം.
ശ്രദ്ധിച്ചാൽ നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ദൈവം എന്ത് പറഞ്ഞോ അതിന് ഓപ്പോസിറ്റ്. ദൈവം പറഞ്ഞോ നന്മ തിരുമലെ പിതാവിന്റെ ഫലം കഴിക്കുന്ന ആളുകൾ മരിക്കും, 32:17. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പിശാച്. മരിക്കയില്ല നിശ്ചയം. പിന്നെ മാത്രമല്ല, അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരല്ലോ,
തരണ്ടേ
നിങ്ങൾക്ക് കുറച്ച് സ്പിരിച്വാലിറ്റി ഒക്കെ തരണ്ടേ, കുറച്ച് നിങ്ങൾക്ക് കുറച്ച് ബൂസ്റ്റ് ഒക്കെ വേണ്ടേ? കാരണം നിങ്ങൾക്ക് ഒരു ഓഫറും കൂടി ഞാൻ ഇട്ട് തരാം അതിന്റെ കൂടെ. എന്താണ് ഓഫർ? താഴേക്ക്.
അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു.
ആ തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും, നിങ്ങളുടെ കണ്ണ് തുറക്കും. പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ പോലെ ആകാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തെ പോലെ ആകാൻ പോകുന്നു, ദൈവത്തെ പോലെ. ശ്രദ്ധിച്ചോളണം, അപകടമാണ്. ദൈവം ആരെയും മറ്റൊരു ദൈവം ആകാൻ വിളിച്ചിട്ടില്ല, ദൈവത്തെ പോലെയാകും. പിശാചാണ് അതിന്റെ ആഗ്രഹിക്കുന്ന മുഴുവൻ. ഞാൻ സ്വർഗത്തിൽ കയറും, അത്യുന്നതിന്റെ സിംഹാസനത്തിനോടൊപ്പത്തിനൊപ്പം ഞാൻ ഇരിക്കും, അവന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഞാൻ എന്റെ സിംഹാസനം വയ്ക്കും. ഒരിക്കലും ദൈവം നമ്മളെ മറ്റൊരു ദൈവമാകാൻ വിളിച്ചിട്ടില്ല, അത് പിശാചിന്റെ ഓഫറാണ്. ഇവിടെ പറയാണ്, ഞാൻ നിങ്ങൾ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. ഹല്ലേലൂയ. എന്നിട്ട് വചനം എടുത്തു കളയുന്ന ശ്രദ്ധിച്ചോട്ടോ, ഇപ്പൊ ഓഫറൊക്കെ വന്നു. ഇനി മാത്രമല്ല, വചനം ഇതുവരെയും വചനമൊന്നും പോയിട്ടില്ല, വചനം അവിടെ ഉണ്ട്. ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ ആയി വചനം. ഞങ്ങൾ ദൈവത്തെ പോലെ ആവൂ, ഞങ്ങൾ ദൈവത്തെ പോലെ ആവൂ. സംഭവം സംശയമായി. ഇപ്പൊ ഇരുമനസ്സായി, ഇരുമനസ്സുള്ള സകല വഴിയിൽ അസ്ഥിരനാണ്. ഇനി അടുത്തത് വരാൻ പോകുന്നത് അതാണ് കടുപ്പം കയറിയ സാധനം. ദൈവത്തെ പോലെ ആകും എന്നുള്ള കാര്യം ദൈവം അറിയുന്നു. ഇതാണ് കോട്ട്. ദൈവത്തെ പോലെ ആകും എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാമേ, അതുകൊണ്ടല്ലേ തിന്നരു എന്ന് പറഞ്ഞു. ഞങ്ങള് നന്നാകുന്ന ഇഷ്ടല്ല അല്ലേ, ഞങ്ങൾക്കൊരു നന്മ വരുന്നത് ഇഷ്ടല്ല അല്ലേ. ഇതൊക്കെയാ ഹൃദയത്തിലെ ചിന്ത. മേരിക്കുട്ടി, മേരിക്കുട്ടി, അവള് നിന്നോട് അങ്ങനെ പറഞ്ഞത് നീ അതെങ്ങാനും അനുസരിച്ച നിനക്കൊരു നന്മ വരും, അതുകൊണ്ടാട്ട. അല്ലേലും എന്റെ സഹോദരി അങ്ങനെയാ, അവളെന്നെ ഇപ്പൊ വെച്ചല്ലേ. ദൈവം ഞങ്ങൾ ദൈവത്തെ പോലെ ആവുന്ന ദൈവത്തിന് ഇഷ്ടമല്ല അല്ലേ. എന്ത് പറ്റിയ സഹോദരങ്ങളെ, ഇവിടെയാണ് വചന മോഷണം നടന്നത്. പണ്ടേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ച്. പിശാചു വരുന്നത് മോഷ്ടിക്കാനാണ്, അറുക്കാനാണ്, മുടിക്കാനാണ്, കൊല്ലാനാണ്. ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതാ വചനം പോയി. ഏത് വചനം പോയി? ഇവരുടെ ഉള്ളിൽ ദൈവം ഇവരോട് കൽപ്പിച്ചിരിക്കുന്ന വചനം എല്ലാം പോയി. നന്മ തിന്മയുടെ കുറ്റം ഫലം തിന്നാൽ നിങ്ങൾ മരിക്കും എന്ന് മാത്രമുള്ള നിലമല്ല, എല്ലാ വചനവും പോയി. ഇപ്പൊ ദൈവത്തെ അവർ അവിശ്വസിക്കാൻ തുടങ്ങി. ദൈവത്തെ പോലെ ആകും ഞങ്ങൾ എന്നുള്ളത് കൊണ്ട് ദൈവം ഇത് ചെയ്യരുത് എന്നോട് പറഞ്ഞിരിക്കുന്നു. തുടർന്ന് ആ കണ്ണാടിയിലൂടെ ആ ഒരു ചിന്തയിലൂടെ ഹവ്വ ആ വൃക്ഷത്തെ നോക്കിയപ്പോ ഹവ്വയുടെ ഇതുവരെയുള്ള കാഴ്ചപ്പാട് മുഴുവൻ മാറി. കാഴ്ചപ്പാട് മുഴുവൻ മാറി. കാഴ്ചപ്പാട് മാറിയാൽ നമ്മൾ വീണത് നന്മയിലേക്കും വീഴാം തിന്മയിലേക്കും വീഴാം. കാഴ്ചപ്പാട് നല്ല കാഴ്ചപ്പാട് ഇപ്പൊ മാറി. നേരത്തെ പറഞ്ഞു ദൈവം കണ്ടു, ദൈവം പറഞ്ഞു, ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോ ദൈവം അല്ല ഹവ്വ കാണാൻ തുടങ്ങി. ഈ വചനത്തിലൂടെ ഹവ്വയുടെ സ്വയത്തിലേക്ക് കൊണ്ടുപോയി വിചാരിച്ച് ഇപ്പൊ ഹവ്വ കാണാൻ തുടങ്ങി. ഉടനെ ഹവ്വ കണ്ടപ്പോ എന്ത് പറ്റി? അവിടെ എഴുതിയിരിക്കുന്നു ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഇപ്പൊ കണ്ട ദൈവം അല്ല, ദൈവം പറഞ്ഞതല്ല, പറഞ്ഞ സ്ത്രീ കണ്ടു. സ്ത്രീ കണ്ടു അല്ലതുയ്യ. അപ്പോ സ്ത്രീ കണ്ടു. ഇതാണ് മനുഷ്യന്റെ പരാജയം. നമ്മളല്ല യഥാർത്ഥത്തിൽ കാണേണ്ടത്. നമ്മൾ എന്ത് കാണണം, എന്ത് കാണണ്ട എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മളിൽ നമ്മൾ തുടങ്ങരുത്. തുടങ്ങിയാൽ അപകടമാണ്, അബദ്ധമാണ്. ഇതുകൊണ്ട് ദൈവത്തിന് നമ്മൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. അവിടെ നമുക്ക് വീഴ്ച സംഭവിക്കും. കാരണം മനുഷ്യനെ അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടില്ല. മനുഷ്യനെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാൻ ഡിസൈൻ ചെയ്തിട്ടില്ല. സ്വന്തം ബുദ്ധിയെ ഉപയോഗിക്കാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. ആശ്രയിക്കുന്ന ദൈവമായിരിക്കണം, ദൈവത്തെ ആയിരിക്കണം. സ്വന്തം ബുദ്ധിയെ ദൈവം തന്നതിനെ ഉപയോഗിക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ സ്ത്രീ കണ്ടു. ഈ സ്ത്രീ കണ്ടു ഫലം പറിച്ചു തിന്നു. സ്ത്രീ അത് കണ്ടു ഫലം പറിച്ചു തിന്ന ആ സമയത്ത് തന്നെ എന്ത് സംഭവിച്ചറിയാമോ? ഈ സന്ദേശത്തിന്റെ റിസൾട്ടായി ദൈവം അകത്ത് കൊടുത്ത വചനം മോഷ്ടിക്കപ്പെട്ടു. വചനം മോഷ്ടിക്കപ്പെട്ടു. നന്മ തിന്മകളെ കുറ്റത്തിന്റെ ഫലം തിന്നാൽ നീ മരിക്കും. അതിന് ഓപ്പോസിറ്റ് പ്രവർത്തിച്ചു. അകത്ത് കൊടുത്ത വചനം മോഷ്ടിക്കപ്പെട്ടു. കാരണം ഇവർ മരിച്ചു. ഇവർ മരിച്ചതോടുകൂടെ ഇതാ ഇവരെ കൊണ്ട് ഇനി ഇവരുടെ ഉൾത്തള്ളത്തിലുള്ള ഇവരെ ദൈവം നിയമിച്ചാക്കിയ ഒരു പരിപാടി ഇനി നടക്കത്തില്ല. ഇവരെ കൊണ്ട് ഭൂമിയെ വാഴാൻ പറ്റത്തില്ല. ഉടനെ ഇവർ മരണത്തിന്റെ കീഴിലായി. മരണത്തിന്റെ കീഴിലായി. അവർ തോറ്റുപോയി. അവർ തോറ്റുപോയി. കാരണം എന്താ? ഉൽപ്പത്തി 2:15 പറഞ്ഞിട്ടുള്ള കാര്യം ആദം ചെയ്തില്ല. തോട്ടം കാത്തില്ല. ഹവ്വ അത് കൊണ്ടുവന്നപ്പോഴും ഫലം കൊണ്ടുവന്നപ്പോഴും ആദത്തിന് തോട്ടം കാക്കാമായിരുന്നു. ആദം പറഞ്ഞതായിരുന്നു, കുഞ്ഞേ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ് നീ ഇപ്പൊ ചെയ്തത്. നീ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. എനിഹാവ് ഞാനിത് സ്വീകരിക്കുകയില്ല. കാരണം ദൈവത്തോട് ദൈവവചനത്തോട് അവിശ്വസത കാണിപ്പാൻ ഞാൻ തയ്യാറല്ല. നിന്നെ പ്രസാദിപ്പിച്ച് നീ ഇപ്പോൾ ഒരു ഹവ്വ ഇന്റർനാഷണൽ ചർച്ച ആയിരിക്കാം. പക്ഷേ ആ അതിനോട് ചേർന്നേക്ക് എനിക്ക് താല്പര്യമില്ല. കാരണം എന്റെ കൂട്ടായ്മയോ ദൈവത്തോടാണ്. അതിനനുസരിച്ച് നീ നിൽക്കുന്നതെങ്കിൽ നിന്നോട് എനിക്ക് കൂട്ടായ്മയുണ്ട്. പക്ഷെ നീ ഇപ്പൊ ധിക്കരിച്ച് കടന്നു വന്നിട്ട് എന്നെയും കൂടെ അതിന് ചേർക്കാൻ പോവാണ്. ഒരുപക്ഷെ നീ പറയുമായിരിക്കും അത് കഴിച്ചില്ലെങ്കിൽ ചേർന്ന് ഞാൻ ഡൈവോഴ്സ് ചെയ്യും. നീ എന്നെ പുറത്താക്കിക്കോ, കുഴപ്പമില്ല, എങ്കിലും ഞാൻ ദൈവത്തെ അനുസരിക്കുള്ളൂ. ആദത്തിന് തോട്ടം കാക്കാമായിരുന്നു. ആദം തോട്ടം കാത്തില്ല. ശ്രീ ദൈവം പറഞ്ഞ കാര്യം ആദം ചെയ്യുന്നില്ല. എന്ത് സംഭവിച്ചു? ഏക മനുഷ്യ പാവവും പാവത്താൽ മരണവും ലോകത്തിൽ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തെ വ്യക്തതയോടെ മനസ്സിലാക്കുക. ഇന്നും പിശാച് ഈ വചനത്തിന്റെ രണ്ട് പ്രിൻസിപ്പിൾ അനുസരിക്കുന്നുണ്ട്. വർക്ക് ആൻഡ് ഗാഡ്. അവ വർക്ക് ചെയ്യുന്നത് പ്രിയ എന്നെ നിങ്ങളെ വിഴുങ്ങാനാണ്. പാപത്താൽ വിഴുങ്ങാൻ, പാപം നിന്റെ വാരിക്ക് കിടക്കുന്നു, നീ അതിനെ കീഴടക്കണം. അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, അത് നിന്നെ കീഴടക്കാൻ ആഗ്രഹിക്കുന്നു. എവിടെയാണ് ചിന്തിക്കുകയാണല്ലേ? 4:4 കേട്ടോ, അത് നിന്നെ കീഴടക്കാൻ ആഗ്രഹിക്കുകയാണ്. നീ അതിനെ കീഴടക്കണം. അവിടെ ദൈവത്തിന്റെ വചനം പറ, നീ അതിനെ കീഴടക്കണം. കൈനോട് പറയുന്ന രംഗോ, നീ അതിനെ കീഴടക്കണം. അപ്പോ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വീണു ചുറ്റിനെ കറങ്ങി നടക്കാണ്. അവൻ വർക്കിലാണ്. അപ്പൊ തന്നെ അവൻ ഗാർഡ് ചെയ്യുന്നുണ്ട്. എന്തിനാ ഗാർഡ് ചെയ്യുന്നേ? ഇപ്പൊ മരണത്തിൽ ഈ മനുഷ്യരെ പിടിച്ചു അല്ലേ? ദൈവരാജ്യ സന്ദേശം ഉൽപ്പത്തി 1:26 സന്ദേശം 1:28 മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹം ഒക്കെ മനുഷ്യൻ മറന്നുപോയി, ഒക്കെ മറന്നുപോയി. ഇനി അവന്റെ ചിന്ത ഈ ഒരു സുവിശേഷം ഈ മനുഷ്യ ഹൃദയത്തിലേക്ക് തിരികെ വരരുത്. ഈ ഒരു സുവിശേഷം മനുഷ്യ ഹൃദയത്തിലേക്ക്, ദൈവദാസന്മാർ കേൾക്കുന്നുണ്ടോ, ഈ ഒരു സുവിശേഷം മനുഷ്യ ഹൃദയത്തിലേക്ക് തിരികെ വരരുത്. ഏത് സുവിശേഷം? ദൈവത്തിന്റെ ആഗ്രഹം. ഉൽപ്പത്തി 1:26, 1:28 അവരെ ദൈവം അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടികളായി പെരുകി ഭൂമി നിറഞ്ഞ അടക്കി വാഴുവേൻ, ഭൂമിയുടെ കിങ്ഡം നിങ്ങൾ ഏറ്റെടുക്കുവേൻ എന്ന അനുഗ്രഹം ഇവർക്ക് ലഭിക്കരുത്. 21 പറയുന്നു, ഒരു അനുഗ്രഹം അവകാശമാക്കുവാൻ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് കൊണ്ട് എപ്പം മുതൽ? ലോകസ്ഥാപനം മുതൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹം അവകാശമാക്കുവാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഏതനുഗ്രഹം? ഉൽപ്പത്തി 1:28 അനുഗ്രഹം. ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, അനുഗ്രഹിച്ചു. ഇതുകൊണ്ട് ദൈവത്തിന് ഭയം പറയുന്ന ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കിങ്ഡം അവകാശമാക്കിക്കൊള്ളുവീൻ. 1:34 നമ്മൾ ധാരാളം പ്രാവശ്യം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇതിന് മനുഷ്യരെ അറിയരുത്, അതിനെ മനുഷ്യരെ ഗാർഡ് ചെയ്യണം. മനുഷ്യരെ ഇന്ന് പിശാചി ഗാർഡ് ചെയ്യുകയാണ്. എങ്ങനെ? മനുഷ്യ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ഈ സുവിശേഷം യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ചത്, ഉൽപ്പത്തി പുസ്തകത്തിൽ പിതാവായ ദൈവം ആദത്തെ അനുഗ്രഹിച്ചത്, യേശു ക്രിസ്തുവിനോട് ഭൂമിയിൽ മനുഷ്യരോട് വന്ന് പറഞ്ഞത്, ഈ സുവിശേഷം എന്ന് മനുഷ്യരുടെ ഉള്ളിൽ കയറരുത് എന്ന് ചിന്തിച്ച പിശാചി മനുഷ്യരെ കാണിക്കുകയാണ്. അതാണ് സെക്കൻഡ് കുറഞ്ഞ 4:4. നമ്മൾ നേരത്തെ വായിച്ചു ഇല്ലേ, ഞാൻ ഇന്ന് പെട്ടെന്ന് എടുത്ത് പറഞ്ഞു പോകുന്നത്, എന്റെ സഹോദരങ്ങളെ നിങ്ങളുടെ അകത്തെല്ലാം കേറുന്നുണ്ടോ? ചെക്കൻ കുറഞ്ഞ 4:4 ഗാഡ് ചെയ്യുന്നതിന്, ഗാഡ് ചെയ്യുന്ന ഭാഗമാണത്. എന്താണ് ആ ഭാഗം?
ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി.
നമ്മൾ ഈ അവിശ്വാസികൾ എന്നൊക്കെ പറയുമ്പോ അപ്പുറത്തെ വിജാതീയനാണ്. ഈ കർത്താവ് പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായില്ല എങ്കിൽ, ആ ഭാഗം നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ, അവിടെ നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ അവിശ്വാസികളെ തുടരുകയാണ്, സുവിശേഷം എന്നറിയാത്തവരെ തുടരുകയാണ്. ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, ഇതാണ് യേശു ക്രിസ്തു 3.5 വർഷം പ്രസംഗിച്ചത്. ആ സുവിശേഷത്തെ നമ്മൾ അറിയാതിരിക്കണം. ഇതാണ് ഇതിനു വേണ്ടി പിശാചി ഗാഡ് ചെയ്യുകയാണ്, ഗാഡ് ചെയ്യുക. അപ്പൊ അതിന് വേറെ റീപ്ലേസ്മെന്റ് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ അവിടെ കിടന്നോളും. റീപ്ലേസ്മെന്റ് ഇട്ട് കൊടുക്കുകയാണ് പിശാചി ചെയ്യുന്നത്. അങ്ങനെ റീപ്ലേസ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ വചനത്തെയും ഇതിന്റെ അകത്തുണ്ടെങ്കിലും മനുഷ്യ ഹൃദയത്തിൽ വരത്തില്ല. ബൈബിളിൽ ഉണ്ടെങ്കിലും മനുഷ്യ ഹൃദയത്തിൽ വരത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ദൈവരാജ്യം എന്ന യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ച ഏക സബ്ജക്ട് ബൈബിൾ കോളേജിന്റെ സെമിനാരികളുടെ സിലബസിൽ ഇല്ലാത്തത്. എന്താ കാര്യം? പിശാചി ഗാർഡ് ചെയ്യുക, വർക്കാൻ ഗാർഡിൽ അവൻ ഗാർഡ് ചെയ്യുക ഇല്ലാത്തത്. ഇത് എത്ര പറഞ്ഞാലും നമ്മുടെ ആളുകള് ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്നോടല്ല ഇത് പറഞ്ഞത് എന്ന ഭാവത്തിലിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? പിശാചി ഗാർഡ് ചെയ്യുന്നത് കൊണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവന്മാർക്ക് എന്താ? ഇവര് ചെകിടന്മാരാ. അവരെ ചെകിടന്മാരാക്കി വെച്ചിരിക്കുക. പിശാച് ദൈവവചനം അനുസരിക്കുകയാണ്. അവിടെ അവൻ ഗാർഡ് ചെയ്യുക, ഗാർഡ് ചെയ്യുക, മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുക, എന്താണ് ഞങ്ങളെ പാസ്റ്റർ, ഞങ്ങളുടെ അച്ഛൻ ദൈവരാജ്യ സുവിശേഷം യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം പ്രസംഗിക്കാത്തത്? പിശാചി ഗാർഡ് ചെയ്യുന്നതുകൊണ്ട്. തോട്ടത്തിൽ കയറരുത്. ഇനിയിപ്പോ മനുഷ്യന്റെ തോട്ടത്തിലേക്ക് പിശാചി എന്താണോ പുറത്തിറക്കി കളഞ്ഞത് അത് അകത്തേക്ക് കയറരുത്. ദൈവരാജ്യ സന്ദേശം അകത്ത് കയറരുത്. ആദത്തിന്റെ അവരുടെ ഉള്ളിൽ നിന്ന് പിശാചി ഇതിനെ പുറത്തിറക്കി കളഞ്ഞു. ഇത് യേശു ക്രിസ്തുവിനാൽ ലോകത്തിലെ മക്കളുടെ ഉള്ളിൽ, മനുഷ്യരുടെ ഉള്ളിൽ ഇല്ല. യേശു ക്രിസ്തുവിനാൽ വീണ്ടും ജനിച്ചവരെ ഹൃദയത്തിനുള്ളിൽ ഉണ്ടാകരുത്. അവരാകപ്പാടെ വിശ്വസിക്കണം, മരിച്ചു ചേർത്തിരുന്നിട്ട് യേശു, അതാണ് സുവിശേഷം എന്ന് മാത്രം വിശ്വസിച്ചാൽ മതി. യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷത്തിന് യാതൊരു പ്രാധാന്യവും അവർക്കില്ല. എന്താ കാര്യം? പ്രാധാന്യം ഇല്ലെന്നിട്ടല്ല, പിശാചി ഗാഡി എന്നതുകൊണ്ട്, പിശാചി ഗാഡി എന്നതുകൊണ്ട്. അതുകൊണ്ട് അതങ്ങനെ ഗാഡി എന്നതുകൊണ്ട് ഈ ബൈബിളിലെ ധാരാളം വചനങ്ങൾ അവരുടെ ജീവിതത്തിലെ ഇല്ല. ഞാൻ എന്റെ സഹോദരങ്ങളായ ക്രിസ്ത്യാനികളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ചിന്തിക്കും ഈ മനുഷ്യൻ എന്തിനു ഈ സഹോദരന്മാരെ കുറിച്ച് പറയുന്നത്. ഞാൻ അവരെ കുറിച്ച് ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ അവരുടെ ബോഷത്തരം, പിശാച് അവരെ ബോഷന്മാരാക്കിയിരിക്കുന്നു പറയും. എന്തിനാണെന്നറിയാമോ? എങ്ങനെയെങ്കിലും അവർക്ക് എന്നോട് ദേഷ്യം വരും, എങ്ങനെയെങ്കിലും അവരെന്നോട് ദേഷ്യം വന്ന് കടിച്ച് കീറിട്ട് ഈ മനുഷ്യൻ പറയുന്നു വചനത്തിനില്ല, വചനത്തിനില്ല, അങ്ങനെയെങ്കിൽ ഞാൻ വചനത്തിൽ നിന്ന് കണ്ടുപിടിക്കുമെന്നും പറഞ്ഞ് രാവിലെ മുതൽ കുത്തിയിരുന്ന ഒരു വചനം വായിക്കണം. അങ്ങനെ വല്ലവന്റെ സ്പർദ്ധ ജനിപ്പിക്കണം. എന്റെ സഹോദരങ്ങളുടെ സ്പർദ്ധ ജനിപ്പിച്ചിട്ട് അവർ എനിക്കെതിരെ ഇറങ്ങി ബൈബിൾ വായിക്കുന്നവർ, അങ്ങനെ ബൈബിൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ബൈബിൾ വായിച്ച് 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 ബൈബിൾ അവരെ തോൽപ്പിക്കണം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ അപ്പനോട് ചേരും. അതിനുവേണ്ടി അത് പറയാം. പലസ് പറയുന്നില്ലേ, അങ്ങനെ എന്റെ സഹോദരന്മാരുടെ ഇടയിൽ സ്പർദ്ധ ജനിപ്പിച്ചിട്ട് വല്ലവനെങ്കിലും എനിക്ക് രക്ഷിക്കണം, വല്ലവനെങ്കിലും. നിങ്ങൾക്ക് ദേഷ്യം വരാൻ വേണ്ടി തന്നെയാ പറഞ്ഞു. നിങ്ങളെ പിശാച് മയക്കി അടക്കി ഒതുക്കി വെച്ചിരിക്കുക. ഇതിനു മുമ്പ് ദൈവരാജ് സന്ദേശം കേട്ട, പലപ്പോഴും സന്ദേശം കേട്ട ഒരു സഹോദരി, പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. ശ്രദ്ധിച്ചേ, ആ സഹോദരി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോ. കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ എന്റെ ജീവനെ കളയും. യോഹന്നാൻ 10:17, അതുകൊണ്ട് ഞാൻ എന്നെ തിരികെ നിന്നു. യേശുവിന്റെ കാര്യം പറഞ്ഞു, യേശുവിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ബൈബിളിലും 4 സുവിശേഷങ്ങളിലും ഈ പ്രാധാന്യമേറിയ വചനമുണ്ട്. പക്ഷെ ഇവർ ഒറ്റ പ്രസംഗം ഇത് കേൾക്കത്തില്ല. സുവിശേഷ പ്രസംഗങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞേ. കാരണം എന്താണെന്നറിയാമോ? പിശാച് ഗാഡി എന്നതുകൊണ്ട് ഇന്ന് ബൈബിളിൽ ആ വചനമുണ്ടെങ്കിലും ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിൽ ആ വചനമില്ല. അവർക്ക് ആകപ്പാട് യേശു രക്ഷനായി സ്വീകരിച്ച മാത്രം മതി. രക്ഷിക്കപ്പെട്ടോ, രക്ഷിക്കപ്പെട്ടോ, രക്ഷ ചോദ്യം വേറൊന്നുമില്ല. പകരം ഇങ്ങനെയോട് ചോദിക്കണം, ജീവനെ അവകാശമാക്കൂ. സഹോദരങ്ങളെ, നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ചോദിക്കണം കേട്ടോ. ജീവനെ അവകാശമാക്കൂ, ജീവനെ അവകാശമാക്കൂ. രക്ഷിക്കപ്പെട്ടവൻ രക്ഷിക്കപ്പെട്ട മാത്രം പോരാ, തുടർന്ന് ജീവനെ അവകാശമാക്കണം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ അധരത്തെയും മറ്റുള്ളവന് പിന്മയുണ്ടാക്കാതെ തന്റെ വായയും കാക്കണം, വായയും നാവിനെയും കാക്കണം. എന്താണ് അവിടെ ആദ്യ ചോദ്യം? ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണിക്കുകയും ചെയ്യുന്നവൻ ജീവനെ ആഗ്രഹിക്കണം. രക്ഷിക്കപ്പെട്ട മാത്രം പോരാ, രക്ഷിക്കപ്പെടാന്ന് വെച്ചാൽ ആദത്തിന്റെ പഴയ ഭാവത്തിൽ നമ്മൾ രക്ഷിച്ചു, സൗജന്യം, ഫ്രീ, യേശുകാൽ വരെ ചെയ്തു. പക്ഷെ ജീവനെ ആഗ്രഹിക്കണമെങ്കിൽ വ്യവസ്ഥ വേറെയാണ് മക്കളെ. ജീവന് കയറണമെങ്കിൽ വ്യവസ്ഥ വേറെയാണ്. ഇത് ഏതെങ്കിലും പള്ളി പ്രസംഗം ചെയ്യണ്ടോ? 4 സുവിശേഷങ്ങളിലുണ്ട് യേശു തന്റെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ വചനമൊക്കെ വിഴുങ്ങിക്കളഞ്ഞു, ദൈവരാജ്യത്തിന്റെ ഈ വചനം വിഴുങ്ങിക്കളഞ്ഞു. കാരണം എന്താ? പിശാച് ഗാഡി ചെയ്യ, ഗാഡി ചെയ്യ, ഗാഡി ചെയ്യ, പിശാച് ഗാഡി ചെയ്യുക. അവൻ വചനം അനുസരിക്കുക. അവൻ യോഹന്നാൻ 10:17 വായിച്ചു.
എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു.
വളരെ ബ്യൂട്ടിഫുൾ പ്രിൻസിപ്പിൾ. എന്റെ ജീവനെ ഞാൻ വീണ്ടും പ്രാപിക്കണം, വീണ്ടും പ്രാപിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എന്റെ ജീവനെ ഞാൻ കൊടുക്കും, എന്റെ ജീവനെ ഞാൻ കൊടുക്കും. ഇതൊരു പ്രിൻസിപ്പിളാ മക്കളെ. അപ്പൊ ജീവനെ പ്രാപിക്കണമെങ്കിൽ എന്ത് വേണോന്ന കർത്താവ് കാണിച്ചു തരുന്നേ? ജീവനെ കൊടുക്കണം. ഏയ് ബ്രദറെ, എന്തൊക്കെയാ പറഞ്ഞത്? കർത്താവ് കാൽവരി ചെയ്തില്ല, ഇനി നമ്മൾ ജീവനെ കൊടുക്കൊന്നും വേണ്ടതേ? നമ്മളങ്ങ് ആരാധിച്ചു മതി ബ്രദറെ. ഏത് വചനോ? 4 സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇന്ന് എന്റെ സഹോദരങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. പിശാച് നിങ്ങളെ അടച്ച് പുറത്താക്കി വെച്ചിരിക്കുക. അടച്ച് പുറത്താക്കി വെച്ചിരിക്കുക. ഒരു സുവിശേഷത്തിൽ മാത്രം ഒതുക്കിയെങ്കിലും ഓക്കെ, ഇത് നാല് സുവിശേഷത്തിലും വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം പറയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അത് 25-ാം വാക്യം വായിച്ചേ, കർത്താവ് പറയാൻ ശ്രമിക്കുക.
ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും.
ശ്രദ്ധിച്ചേ, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. നമ്മളിപ്പോ എന്താ ചെയ്യണേ? ഈ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിക്കുക. കർത്താവ് പറയുന്നു, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കാൻ ഞാൻ ഇതിനെ കളയുക. രണ്ട് പ്രിൻസിപ്പിളാണ് നമ്മൾ ഇന്ന് ഈ ജീവൻ രക്ഷിക്കാൻ ഇച്ഛിക്കുക. കർത്താവ് പറയാണ്, ഈ ജീവനെ വീണ്ടും നേടാൻ ഞാൻ ഇതിനെ കളയുക. പല കർത്താവ് പറയാ, നിനക്ക് ജീവനെ രക്ഷിക്കണോ, അതിന് മാർഗമുണ്ട്. എന്റെ നിമിത്തം നീ നിന്റെ ജീവനെ അങ്ങ് കളഞ്ഞാൽ മതി. എന്റെ നിമിത്തം നീ നിന്റെ ജീവനെ അങ്ങ് കളഞ്ഞാൽ മതി, നിനക്ക് ജീവനെ വീണ്ടും നേടാം. ഹല്ലേലൂയാ, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്രിൻസിപ്പിൾ അല്ലേ. ഇത് എടാ അച്ഛൻ പറയാറുണ്ടോ, പാസ്റ്റർ പറയാറുണ്ടോ? ഇല്ല. കാരണം എന്താ പറയാ, പിശാജ് അവന്റെ ഡ്യൂട്ടിയോട് വിശ്വസ്തനാ. അവൻ നമ്മൾ ദൈവരാജ്യ വചനം അറിയാതിരിക്കാൻ ഗാഡ് ചെയ്യുക. ഈ ലോകത്തിലെ പിശാജ് യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള ദൈവരാജ്യമുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി അവരെ പുറത്തിട്ട് അടച്ചു കളഞ്ഞു. അപ്പോടെ എന്തുവാണ്? യേശുവിനെ ആരാധിക്കുക. ഫിനിഷ്. യേശുദൈവോ യേശുവിനെ ആരാധിക്കുക. യേശുവിനെ ആരാധിക്കുന്നത് തെറ്റൊന്നുമില്ല. എന്നാ ശ്രദ്ധിച്ചേ, പുറത്തിട്ട് അടച്ചു കളഞ്ഞു. യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം അറിഞ്ഞുകൂടാ. യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യേശു എന്താണ് ഈ 3 വർഷം പ്രസംഗിച്ചതെന്ന് അറിഞ്ഞുകൂടാ. ഏ പ്രസംഗിച്ചതിന്റെ ഒരു ഭാഗമായി പറഞ്ഞു കേൾക്കുന്നില്ല. പിന്നെ എന്ത് നേടാൻ ഓടി നടക്കുക? താഴെ എഴുതിയിരിക്കുന്നു, ഒരു മനുഷ്യ സർവലോകവും നേടിയിട്ട് തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ജീവനെ മക്കളെ പോകുമ്പോ രക്ഷിക്കപ്പെട്ടതാണെന്ന് മാത്രം ചോദിച്ചാൽ പോരാ, പകരം ജീവനെ നേടിയിട്ടുണ്ടോ? ജീവനെ നേടിയിട്ടുണ്ടോ? അപ്പൊ ഇരിക്കും. അപ്പൊ ജീവനെ നേടാൻ എന്നാ ചെയ്യേണ്ടത്? യേശു പറഞ്ഞേക്കണം, നിന്റെ ജീവനെ കളയണം. എങ്ങനെ ചുമ്മാ പറഞ്ഞാൽ പോരാ, എനിക്കായി കളയണം, യേശുവിനായി കളയണമെന്ന്, യേശുവിനോട് ജീവിക്കണമെന്ന്. അല്ലാണ്ട് നിനക്ക് വേണ്ടി ജീവിക്കാൻ യേശുവിനെ അന്വേഷിച്ച പോരാ, യേശുവിനായിട്ട് ജീവിക്കണം. അപ്പൊ നിനക്ക് ജീവിക്കാനുള്ള യേശു തരും. അല്ലെങ്കിൽ യേശുവിനെ കൊണ്ട് ജീവിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, യേശുവിനായി ജീവിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അലംഭാവത്തോടുള്ള ഭക്തി വലിയ ആദായ മാർഗമാണ്. ഇന്ന് അനേക പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ എന്തുവാ സംഭവം? മനുഷ്യന്റെ പോക്കറ്റ് കൊള്ളയിടാ. ദൈവത്തിന്റെ വചനം പറഞ്ഞ അലംഭാവത്തോടുള്ള ഭക്തി തന്നെ വലിയൊരു ആദായ മാർഗമാണ്. ഹല്ലേലൂയ. അവസാനം ചെയ്യുന്ന കാര്യം എന്താ? അവസാനം ചെയ്യുന്ന കാര്യം ഈ പുസ്തകത്തിലെ കർത്താവിന്റെ വചനം അവസാനിക്കുന്നത് ജയിക്കുന്നതിന് അവകാശമാക്കുന്നു പറഞ്ഞാണ്. കർത്താവ് 7 സംവത്സരം ദൂത് കൊടുത്തപ്പോഴും അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ബാങ്ക് അക്കൗണ്ട് എഴുതി കാണിച്ചിട്ടല്ലോ അവസാനിപ്പിച്ച്. അവസാനിപ്പിച്ചത് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, യാഥാർത്ഥ്യ. നിങ്ങൾ വായിച്ചു നോക്ക് അവസാനം ബൈബിളിലെ വെളിപ്പാട് 2-3 അധ്യായം അവസാനം കർത്താവ് പറഞ്ഞത്, ആത്മാവ് സഭയോട് പറയുന്ന എന്താ? ചെവിയുള്ള കേൾക്കട്ടെ, ജീവിക്കുന്നവരുടെ അവകാശമാക്കുന്ന സുവിശേഷ വേലയ്ക്ക് ഭൂമിയിൽ ചെയ്യാൻ പണമൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ്. അത് ദൈവമക്കൾ കൊടുക്കേണ്ടത് അവരുടെ കടമയാണ്. പക്ഷേ സുവിശേഷം അറിയിക്കുന്നത് അത് പ്രാപിക്കാൻ വേണ്ടിയല്ല. ആ നിങ്ങളുടെ സുവിശേഷം കൊണ്ട് ഇതാ ജീവൻ പ്രാപിക്കുന്നത് അവർ പോലും അറിയാതെ ദൈവം അവരെക്കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. അല്ലാതെ അലംഭാവത്തോടുള്ള ഭക്തി ആദായ മാർഗം ഉപയോഗിക്കുകയല്ല. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ വേളയില് ഇതാ ഒരു പാത്രം പിടിച്ച് നടന്നില്ല. പകരം യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ അനുഭവിച്ച വ്യക്തികള്, സഹോദരങ്ങൾ, സഹോദരിമാര് യേശുവിന്റെ പുറകെ കൂടി അവരെ തങ്ങളുടെ ധനം കൊണ്ട് ആ യേശുവിന്റെ ശുശ്രൂഷയിൽ ഭാഗമായി മാറി. ഇപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ ലോകം നേടാൻ നടക്കാണ് മനുഷ്യൻ, തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അപ്പോൾ എന്താ നേടേണ്ടേ? രക്ഷിക്കപ്പെട്ടവൻ ജീവനെ നേടണം. അതിന്റെ വ്യവസ്ഥ എന്താണ്? യേശുവിനെ കർത്താവ് എന്ന് പറയുന്നതല്ല അതിന്റെ വ്യവസ്ഥ, രക്ഷിക്കപ്പെടാനാണ് അതിന്റെ വ്യവസ്ഥ. ജീവനെ നേടാനുള്ള വ്യവസ്ഥ വേറെയാണ്. ജീവനെ നേടാനുള്ള വ്യവസ്ഥ ഇന്ന് ദൈവം തന്ന ഈ ജീവൻ നമുക്ക് വേണ്ടി ജീവിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ക്രിസ്തു പിതാവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു, നമ്മൾ അതേ ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു. ഇത് മനസ്സിലാക്കുക. ഒരു ഒരു സുവിശേഷത്തെ കൊണ്ട് അവസാനിച്ചോ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 25-ാം വരെ വായിച്ച്.
തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും.
ഹല്ലേലൂയ. ദാ വളരെ വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, തന്റെ ജീവനെ സൂക്ഷിക്കാൻ ഇച്ഛിക്കുന്ന അതിനെ കളയത്തേ ഉള്ളൂ. കാരണം ജീവനെ നേടാനുള്ള ദിവസം എന്ന് പറയുന്നത് ജീവനെ കളയുക എന്നുള്ളതാണ്. ജീവനെ കളയുക എന്നുള്ളതാണ്, രക്ഷിക്കാൻ പെടാനുള്ള ദിവസം എന്ന് പറയുന്നത് യേശുവിനെ കർത്താവായി സ്വീകരിക്കുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടവൻ ജീവനെ നേടുവാനുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് അവന് ദൈവം കൊടുത്ത ജീവനെ ദൈവത്തിന് വേണ്ടി കളയുക എന്നുള്ളതാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എന്തെങ്കിലും രണ്ടു പാട്ടുപാടി കർത്താവെ കർത്താവ് എന്ന് വിളിച്ച് നടക്കുന്നതല്ല. അതൊക്കെ നീ പാട്ടും പാടിക്ക് കർത്താവ് എന്ന് വിളിച്ച് നടന്നു, പക്ഷേ യേശു ക്രിസ്തുവിനോട് ജീവനെ കളയണം. പത്രാത്ത സുവിശേഷം രണ്ടു സുവിശേഷത്തിൽ കേട്ടില്ലേ ഇല്ലേ? ഈ 3-ാമത്തിൽ വായിക്കും. മറക്ക സുവിശേഷം 8-ാം അധ്യായം ജീവനെ നേടാനുള്ള വ്യവസ്ഥയാ കർത്താവ് പറഞ്ഞു തരിക. ഇതൊന്നും ഇന്ന് സഭകളിനുള്ളിൽ കാണുന്നില്ല, കാരണം ഇതൊക്കെ മോഷ്ടിക്കപ്പെട്ടു പോയി, ഇതൊക്കെ എടുത്തു കളഞ്ഞു. ഇതൊന്നും മനുഷ്യന്റെ അകത്തേക്ക് കയറുന്നില്ല. ഗാഡിയാണ് വിശ്വസ്തനായി ദൈവരാജ്യ സുവിശേഷം നമ്മൾ അറിയരുത്. 8:35 താഴേക്ക് വായിച്ച്.
ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും.
ശ്രദ്ധിച്ചാതെ ഇവിടെ പറയാണ്, ആരെങ്കിലും തന്നെ ജീവൻ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയത്തേ ഉള്ളൂ. പത്രാം സുവിശേഷം 3-ാമത്തതിലെത്തി. ആരെങ്കിലും തന്നെ ജീവൻ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരാ പറഞ്ഞേ? നാം വിശ്വസിക്കുന്ന യേശു. വിശ്വസിക്കാൻ പറ്റൂ? ഇതൊന്നും വേണ്ട ബ്രദറെ, ചുമ്മാ സ്തുതിച്ചാ മതി, അങ്ങ് പൊക്കോ. ഞോ യേശു ക്രിസ്തുവിന്റെ ഓരോ വാക്കുകളും മുത്തുകളാ, മുത്തുകൾ. നാം അത് ഏറ്റെടുക്കണം. യേശു ക്രിസ്തു നമ്മുടെ കർത്താവാണ്, നമ്മുടെ തലയാണ്, ദൈവപുത്രനാണ്, രാജാക്കന്മാരുടെ രാജാവാണ്, കർത്താക്കന്മാരുടെ കർത്താവാണ്, നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ നീതിയിലേക്ക് നടത്താം, നീതിയിൽ സൂര്യനാണ്. ആ യേശുവിന് ചെവി കൊടുക്കുക. ദാ പിതാവായ ദൈവം ഉയരത്തിൽ നിന്ന് മാനവരാശിയോട് പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പേ. ഇതിനെല്ലാം ഭക്തിയുടെ പരിവേഷമാണ് ഞങ്ങൾ മാറ്റിക്കൊടുത്തിരിക്കുകയാണ്. പിശാച്ച് മാറ്റിക്കൊടുത്തിരിക്കുക, വേറൊരു സന്ദേശം വിട്ടു കൊടുത്തു. യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിച്ചു. ഞാൻ നേരത്തെ ഒരു യേശുവിനെ ആരാധിക്കാൻ തെറ്റുന്നില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതല്ല ബൈബിളിലെ സന്ദേശം. പിശാചിന്റെ കിങ്ഡത്തെ ഇവിടെ നിന്ന് മാറ്റി സമാധാനത്തിന് വിവേകത്തിൽ സാത്താൻ നിങ്ങളുടെ കാൽ കീഴിലാക്കിയിട്ട് കിങ്ഡം ദൈവം നിങ്ങളുടെ കയ്യിൽ തരും. അത് നിങ്ങൾ അറിയാതിരിക്കാനുള്ള പിശാചിന്റെ തന്ത്രങ്ങളാണ് ഇവയല്ല. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കേ. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ എത്ര പാട്ടുപാടിയാലും, ഇതാ ഇത്രയും വർഷങ്ങളിൽ ക്രിസ്ത്യാനികൾ ഇതേപോലെ തന്നെ ഇരുന്നെങ്കിൽ അതേപോലെ തന്നെ ഇനിയും ഇരിക്കും, മാറില്ല. പക്ഷെ നിങ്ങളൊന്ന് മാറിയാൽ യേശു നിങ്ങളിലൂടെ ജീവിക്കും, നിങ്ങളിലൂടെ ലോകത്തിന് മാറ്റം വരുത്തും. മോശയുടെ കൂടെ ഇതാ ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു, അവർക്കൊന്നും ലോകത്തെ മാറ്റാൻ പറ്റിയില്ല. പക്ഷെ ഒരു മോശ, അവൻ ദൈവമായിട്ട് ബന്ധമുള്ളവനായിരുന്നു, അവനെ കൊണ്ട് ദൈവം വലിയ ജയിച്ചു. നിങ്ങളും ഇതേപോലെ ആ ദൈവത്തോട് ബന്ധമുള്ളവനായിരുന്നു. ക്രിസ്തു ഇതാ ദൈവത്തിന്റെ മാറിലിരിക്കുന്ന, ദൈവം പറയാതെ ഒന്നും പറയാത്ത, ദൈവം കാണിക്കാതെ ഒന്നും ചെയ്യാത്ത ആ ദൈവത്തിന്റെ ഒരു ശരീരമായി ഭൂമിയിൽ പ്രവർത്തിച്ചു. എത്ര മാത്രം വ്യതിയാനം ഈ ലോകത്തിന് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്കും അതേപോലെ കഴിയും. ലോകത്തോട് ചേരരുത്, ദൈവത്തോട് ചേരണം. ക്രിസ്തുവിൽ ദൈവത്തോട് അലിഞ്ഞു ചേരണം. അല്ലാതെ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസം പറഞ്ഞ അവിടെ ഒതുങ്ങുകയല്ല. അത് ഈ വിശ്വാസം ഈ ബൈബിളിൽ പറയുന്ന തന്നെയാണോ നിങ്ങൾ അന്വേഷിക്കണം. ബരോയുള്ളവരെ പോലെ ഉത്തമന്മാരായിരിക്കണം. ഇത് താഴേക്ക് വായിക്കുകയാണ്, അവിടെ എഴുതിയിരിക്കുകയാണ്, ആരെങ്കിലും എന്റെ ഈ സുവിശേഷത്തിന്റെ നിമിത്തം തന്നെ ജീവനെ കളഞ്ഞ അതിനെ രക്ഷിക്കും. യേശുവിന് സുവിശേഷം എന്ന് പറയുന്നത് താനല്ല, യേശുവിന് സുവിശേഷം എന്ന് പറയുന്നത് വേറെയാണ്. ഈ വചനം കാണിക്കുന്നത് വചനം ശ്രദ്ധിച്ചോ നിങ്ങള്. യേശു പറയാണ്, ആരെങ്കിലും എന്റെയും, എന്റെ എന്ന് പറഞ്ഞ ആരാ? എന്റെ എന്നുള്ള ആളുടെ പേരിന്റെ പേരിടാമോ നിനക്ക്? നിങ്ങക്ക് എന്റെയും, യേശു പറയുന്നത് ആരെങ്കിലും എന്റെയും, എന്റെ എന്ന് പറഞ്ഞ ആരാ? യേശു. ആരെങ്കിലും യേശുവിന്റെയും യേശുവിന്റെ സുവിശേഷത്തെയും, അപ്പോ സുവിശേഷവും യേശു യേശുവിന് രണ്ടാണ്, മനസ്സിലായോ? സുവിശേഷവും യേശു യേശുവിന് രണ്ടാണ്. നമുക്ക് യേശു മാത്രം വളച്ചെടുത്തിട്ട് യേശുവിന്റെ സുവിശേഷത്തെ നമ്മളങ്ങനെ കളഞ്ഞു, കാരണം പിശാച് വിശ്വസ്തനായതുകൊണ്ട്. പിശാച് യേശു പറഞ്ഞ സുവിശേഷം നമ്മുടെ ഉള്ളിൽ വീഴാതെ ഈ ലോകത്തിന്റെ ദൈവം നമ്മളെ കുരുടന്മാരാക്കി വെച്ചിരിക്കുക. ഇനി തിരിച്ചത് നമ്മുടെ ഉള്ളിൽ വീഴരുത്. നമ്മളാണ് ദൂതന്മാരെ പിശാചിനെ ന്യായം വിധിക്കേണ്ടത്, നമ്മളെ ഉള്ളിൽ വീഴരുത്. നമ്മളാണ് അവനെ കാൽക്കീഴിലാക്കേണ്ടതെന്ന് നമ്മുടെ ഉള്ളിൽ വീഴരുത്. അതിനുവേണ്ടി നമ്മൾ യേശുവിനോട് കൂടെ ജീവിക്കണം എന്നുള്ള നമ്മുടെ ഉള്ളിൽ വീഴരുത്. ആ വിശ്വസ്തനായിട്ട് നിൽക്കുക. യേശു പറയുന്നത് എന്റെയും യേശുവിന്റെയും യേശുവിന്റെ സുവിശേഷത്തിന്റെ, അതാണ് യേശുവിന്റെ സുവിശേഷം. യേശു മൂന്നര വർഷക്കാലം പ്രസംഗിച്ച ദൈവം അഞ്ച്, അത് രണ്ട് രണ്ടായിട്ടാണ് യേശു കാണിക്കുന്നത്. സുവിശേഷത്തിന്റെ രണ്ട് ഭാഗം ഉണ്ട് താൻ. ഒന്ന്, യേശു എന്ന യേശു ഏക കർത്താവിനെ വിളിച്ച വിളിച്ച രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടവർ യേശു പ്രസംഗിച്ച സുവിശേഷം അവകാശമാകണം. അതിന് നമുക്ക് ജീവൻ വേണം. രക്ഷിക്കപ്പെടുന്നത് സ്വർഗരാജ്യത്തിൽ നിന്നല്ല, രക്ഷിക്കപ്പെടുന്നത് ലോകം എന്ന തടമറയിൽ നിന്ന്. യേശു ക്രിസ്തുവിന്റെ കാൽവരത്തിലെ യാഗത്തിലൂടെ ലോകം എന്ന തടമറയിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. ഇതാണ് ഗലാത്തിലാണ് ഒന്നിനെ മൂന്ന് പറയുന്നത്. ഈ ദുഷ്ട ലോകത്ത് നമ്മളെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപം നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവരാ യേശു. അങ്ങനെ നമ്മളെ അവിടുന്ന് രക്ഷിച്ചു, മരണത്തിൽ വിധിക്കപ്പെട്ട നമ്മളെ അവിടുന്ന് രക്ഷിച്ചു. ഇനി എന്തു വേണം? ദൈവരായത്തിലെ ജീവൻ വേണം, ദൈവരായത്തിലെ ജീവൻ വേണം. അതെവിടെയാണ് ദൈവരായത്തിലെ ജീവൻ? അത് നമുക്ക് ക്രിസ്തുവിന്റെ ഉള്ളിൽ നമുക്ക് ലഭിക്കും. എങ്ങനെ ലഭിക്കും? ക്രിസ്തു പറയാണ്, അത് ഞാൻ കാൽവരി നേടിയിട്ടുണ്ട്, ഞാൻ നിനക്ക് തരാം. പക്ഷെ വ്യവസ്ഥയുണ്ട്, കണ്ടീഷൻ ഉണ്ട്. ചുമ്മാറൊന്നും തരത്തില്ല. രക്ഷിക്കപ്പെട്ടത് സൗജന്യമാണ്, പക്ഷെ ജീവൻ വേണമെങ്കിൽ അതിന് വിലയുണ്ട്. ഓ, അതേത് വചനോ ബ്രദറെ? അങ്ങനെ ഒരു വചനം ഉണ്ടോ? ഉണ്ടല്ലോ, തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ് അതിന് 37-ാം വാക്യം. അല്ല, തന്റെ ജീവനെ വേണ്ടി മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ജീവന് വേണ്ടി മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ആരെ ചോദിച്ചു? ഞാനല്ല കേട്ടോ, എന്നെ തെറ്റിദ്ധരിക്കരുത്, യേശു ചോദിച്ചു. ആരെ കയ്യിലോ? യേശുവിന്റെ കയ്യിൽ ജീവനുണ്ട്. നമ്മുടെ ജീവൻ യേശു കാൽവരി നേടിയിട്ടുണ്ട്, യേശു തരും. പക്ഷെ യേശു ചോദിക്കുന്നു, മറുവില ഉണ്ടോ? ഒന്ന് മറുവില, മറുവില കൊടുക്കാൻ പറ്റുമോ? രക്ഷിക്കപ്പെടാൻ മറുവില ഒന്നുമില്ല, അത് യേശു കൊടുത്തു. ഇതാ നമ്മളെ പുതിയ സൃഷ്ടികളാക്കി, പുതിയ ജീവൻ യേശുവിന്റെ കയ്യിലുണ്ട്. തരും തരും, മറുവില ഉണ്ടോ കൊടുക്കാൻ? മറുവില ഉണ്ടോ? ഒരിക്കലും ഒരാളെ കടയിൽ പോയിട്ട് തിരിച്ചു തോന്നും, എന്റെ സാധനം എന്ത്? ഓ, അതെ, അവര് ചോദിച്ച വില കൊടുക്കാൻ എന്റെ കയ്യിലുണ്ടായി. അപ്പൊ നീ വെറും കൈയോടെ പോന്നോ? ആന്നേ, വിലയുണ്ടോ? കൊടുക്കാൻ വിലയുണ്ടോ? യേശു വില ചോദിക്കുന്നു, കൊടുക്കാൻ വിലയുണ്ടോ? രക്ഷിക്കപ്പെടാൻ വിലയൊന്നുമില്ല, സൗജന്യം. പക്ഷേ അത് യേശുവിന്റെ മരണത്തിലൂടെയാ. യേശു ഉയർത്തെഴുന്നേറ്റ് പുതിയ ജീവനെ ഉയർത്തെഴുന്നേറ്റ്, അതിന് വിലയുണ്ട്. അത് വില കൊടുക്കാതെ കിട്ടത്തില്ല, അതിന് വിലയുണ്ട്. ഹലവിയ മരിച്ച് യേശു മരിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരമായി, പാപത്തിന് ശമ്പളം മരണം ഏറ്റെടുത്തു. അത് സൗജന്യമാണ്, നമ്മളെ വിടുവിച്ചു. അതിനുശേഷം യേശു അവിടെ കൊണ്ട് അവസാനിക്കില്ല, ഉയർത്തെഴുന്നേറ്റ് പുതിയ ജീവനിൽ. ഇതാ യേശു പറഞ്ഞ, എന്റെ ജീവനെ ഞാൻ കളയും. എന്തിനാന്നറിയാം? അത് വീണ്ടും പ്രാപിക്കാൻ. അങ്ങനെ വീണ്ടും പ്രാപിച്ച ജീവൻ യേശുവിന്റെ കയ്യിലുണ്ട്, വീണ്ടും പ്രാപിച്ച ജീവൻ യേശുവിന്റെ കയ്യിലുണ്ട്. പക്ഷേ അത് ചുമ്മാ കിട്ടില്ല, അതിന് വില കൊടുക്കണം. യേശു പറയാ, അതിന് എന്ത് മറുവില നീ തരും? എന്ത് മറുവില തരും? ആ മറുവില യേശു പറഞ്ഞ്, നീ ഇനി നിനക്കായി ജീവിക്കരുത്, എനിക്കായി ജീവിക്കണം. ഇതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ആരെങ്കിലും തന്നെ ജീവൻ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. അതെ, നീ നിന്നെ നിനക്ക് വേണ്ടി ഈ ജീവനെ നേടാൻ നോക്കി നീ എന്നെ കളയും. ആരെങ്കിലും തന്റെ എന്റെയും എന്റെ സുവിശേഷത്തെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. അതാണ് അതിന്റെ വില, അതാണ് അതിന്റെ വില. എന്ത് മറുപടി കൊടുക്കുന്നു പറഞ്ഞില്ലേ? നീ ഇനി എനിക്ക് വേണ്ടി ജീവിക്കണം, എന്റെ സുവിശേഷത്തിന് വേണ്ടി നീ ജീവിക്കണം. പറ്റുമോ? അല്ലാണ്ട് എന്നെയും കൊണ്ട് തുട്ടുണ്ടാക്കാൻ നടക്കാതെ എന്നെയും കൊണ്ട് നീ ജീവിക്കാൻ പോവോ? അതെ, നീ എനിക്ക് വേണ്ടി ജീവിക്കണം. പറ്റുമോ? ഇതൊക്കെ തെളിയണമെങ്കിൽ അന്ത്യകാലത്ത്, അതായത് ന്യായവിധിയുടെ സമയത്ത്, യേശുവിന്റെ ആ സിംഹാസനത്തിന് മുമ്പാകെ നമ്മൾ തെളിയും. ഇന്ന് ഏത് വൈറ്റ് ഉടുപ്പിട്ടിട്ട് എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും അന്ന് ദൈവം പുറത്തിറങ്ങും. അതുവരെ മനുഷ്യനെ പഠിച്ചിറങ്ങാം. കുറെ പേര് വീഴുകയും ചെയ്യും. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ കരയും കടലും കടന്ന് ഒരുത്തനെ മർദ്ദിച്ചിറക്കും, അടക്കം പറ്റും. ചേർന്ന ശേഷമോ ഇഷ്ടമാരാളെ കിട്ടുകയും ചെയ്യും. അവരെ നിങ്ങളെ ഇരട്ടിച്ച് നിറങ്ങി യോഗ്യരാക്കും. ശിഷ്യന്മാർ അന്ന് ഇന്ന് പലരും എന്റെ തന്നെ കല്ല് കടിക്കുന്നത് പോലെ അന്ന് യേശുവിന്റെ തന്നെ പല്ല് കടിച്ചു. ഒരു കാര്യമില്ല മക്കള്, ആ കടിച്ച പല്ലൊക്കെ ആവതെ പെട്ടെന്ന് സെമിത്തേരി കൊണ്ടുപോകും. എന്നാൽ യേശു പറഞ്ഞതുപോലെ ജീവനെ വീണ്ടും പ്രാപിക്കണേ ഞാൻ ഈ ജീവനെ കളയും. നടത്ത ആളോട് പറഞ്ഞേ, ജോഷേ മോനെ പപ്പയോട് പറഞ്ഞേ, ജീവനെ വീണ്ടും പ്രാപിപ്പാൻ ഞാനെ കളയുന്നു. തിരിച്ച് ജോഷേ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പറഞ്ഞേ, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേ, ജീവനെ വീണ്ടും പ്രാപിപ്പാൻ ഞാനതിനെ കളഞ്ഞു. ഹല്ലേലൂയ, ഇതാണ് ജീവനെ പ്രാപിക്കാനുള്ള പ്രിൻസിപ്പിൾ യേശു പറഞ്ഞത്. പക്ഷെ ഇത് നമ്മൾ കേൾക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പിശാച് വിശ്വസ്തനായത് കൊണ്ടാണ്. പിശാച് വിശ്വസ്തനായത് കൊണ്ട് ഇതൊന്നും നമ്മുടെ അകത്ത് കയറാതെ അവൻ ഗാർഡ് ചെയ്തിരിക്കുക, ഗാർഡ് ചെയ്തിരിക്കുക. കാരണം കർത്താവ് പറഞ്ഞാൽ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. സത്യം ഇവരെ അറിയിക്കാതിരുന്ന പോലെ സത്യത്തെ പോലെ തോന്നിക്കുന്ന വളരെ ഭക്തിയുള്ള മറ്റൊരെണ്ണം ഇട്ടുകൊടുക്കാം. യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിച്ചുണ്ടെങ്കിരുന്നോ? അയ്യോ നിങ്ങൾ ദൈവത്തെ പോലെ ആകും, അയ്യോ ദൈവത്തെ പോലെ ആകും. ജനം വീണില്ലേ, ജനം വീണില്ലേ, ഉള്ളതിന് പകരം വേറൊന്നങ്ങ് കൊടുത്തു, റീപ്ലേസ്മെന്റ് കൊടുത്തു. ജനം അവിടെ കിടക്കുകയാണ്, അവിടെ കിടക്കുകയാണ്. ജനം മാറുന്നില്ല പിന്നെ അവിടെ നിന്ന്. കാരണം ജനത്തിന്റെ നോട്ടം മുഴുവൻ ഈ പറഞ്ഞ സംഭവമാണ്. അതിന് 8:36 കർത്താവ് പറയാണ്, മാർക്ക് 8:36 പറയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ എന്ത് പ്രയോജനം? അവൻ സർവ്വലോകവും നേടാൻ വേണ്ടി യേശുവേ നല്ലവൻ, യേശു നല്ലവൻ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ജീവനെ നേടാനല്ല അവൻ എന്ന് പറയുന്നത്, അവൻ സർവ്വലോകവും നേടാനാണ്. അവന്റെ ഓഫീസിൽ വർധന വേണം, ബിസിനസ്സിൽ വർധന വേണം, അവിടെ ഇവിടെ ഒക്കെ അവന് വർധന വേണം. അതിനുവേണ്ടി അവൻ യേശുവിനെ ആരാധിച്ചെടുക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഈ ആയുസിന് മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന സകല മനുഷ്യന്റെ അരിഷ്ടനാണ്. ജീവനെ നേടാൻ നോക്കും മക്കളെ. സൗജന്യമായി യേശു രക്ഷിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നാം ജീവനെ നേടി ദൈവരാജ്യം ആകാശമാക്കാനാണ്. ദൈവരാജ്യം മരണമില്ലാത്ത രാജ്യമാണ്, ലോകം മരണമുള്ള രാജ്യമാണ്. അവിടെ നിന്നാണ് നമ്മളെ സൗജന്യമായി രക്ഷിച്ചത്. ദൈവരാജ്യത്തെ നമ്മുടെ സ്പിരിറ്റിനെ ആക്കി വെച്ചു, നമ്മുടെ സോൾ അവിടെ എത്തണം. നമ്മുടെ സോൾ ഇന്നും ലോകത്തിലല്ല, നമ്മുടെ ദേഹി ഇന്നും ലോകത്തിലല്ല നിൽക്കേണ്ടത്. പകരം യേശു പറഞ്ഞ വ്യവസ്ഥ നോക്ക്, വില എന്താന്ന് മനസ്സിലാക്ക്, വില എന്താന്ന് മനസ്സിലാക്ക്. ഹല്ലേലൂയ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തോന്നണുണ്ടോ പിശാച് ജയിച്ചു നിൽക്കുവാണോ അതോ ഞങ്ങൾ ജയിച്ചു നിൽക്കുക? ആരാ ജയിച്ചു നിൽക്കണേ? പിശാച് ജയിച്ചു നിൽക്കുക. നമ്മൾ പിശാചിനെ ജയിക്കണം. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം സെക്കൻഡ് പറഞ്ഞാൽ 2:1 എന്ന് പറയുന്നത്, സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരാകരുത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. സാത്താൻ നിങ്ങളെ തോൽപ്പിച്ചിരിക്കുക, തോൽപ്പിച്ചിരിക്കുക. ഇനി അവൻ അവൻ നമ്മൾ ഇനിയും തോൽപ്പിക്കാൻ അനുവദിക്കരുത്, നമ്മൾ അവനെ തോൽപ്പിക്കണം. അതിനെ തോൽപ്പിക്കണം എന്തുവാണ്? സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വന്തമാണ്. സ്വന്തമാകാതെ കൈ കാലം നടക്കാൻ പറ്റില്ല. കൈ കാലം നനയ്ക്കാലേ എതിരാളിയെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. പെട്രോൾ ശേഷത്തി കേട്ടു, എണ്ണിയേക്ക് എത്ര നീ കേട്ടു? നമ്മള് മത്തായുടെ സുവിശേഷം കേട്ടു അല്ലെ, യോഹന സുവിശേഷം കേട്ടു അല്ലെ, മാർക്കസ് സുവിശേഷം കേട്ടു. ഇനി ഇപ്പൊ പറഞ്ഞാലും ബാക്കിയുള്ളൂ. എല്ലാം പറയുന്ന ഒരേ വാക്യം തന്നെയാണ്, പക്ഷെ നമ്മുടെ സന്ദർശിച്ച് കേൾക്കത്തില്ല. ഇനിയിപ്പോ ഇനി നമ്മൾ കേൾക്കാം ലൂക്കോസ് കടന്നു വന്നാട്ടെ. ലൂക്കോസ് സുവിശേഷം 17:33 വായിക്കേ. 17:33 ഇത് ബൈബിളിൽ വല്ല പ്രാധാന്യം ഉണ്ടെന്ന് അറിയണല്ലോ.
തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും.
സഹോദരങ്ങളെ, എങ്ങനെയുണ്ട്? എല്ലാ സുവിശേഷത്തിൽ നമ്മളോട് പറഞ്ഞിട്ടില്ലേ ഈ പ്രിൻസിപ്പിള്? എല്ലാ സുവിശേഷത്തിലും യേശു ക്രിസ്തു നേരിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ നമുക്ക് ഈ സന്ദേശം? യേശു പറഞ്ഞു തരാഞ്ഞിട്ടാണോ നമ്മുടെ അച്ഛൻ ഇത് പറയാത്തത്? യേശു പറഞ്ഞു തരാത്തതുകൊണ്ടാണോ നമ്മുടെ പാസ്റ്റർ ഇത് പറയാത്തത്? അല്ല, യേശു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈ വചനം നമ്മുടെ ബൈബിളിൽ നിന്നങ്ങ് പോയി, നമ്മുടെ ബൈബിളിൽ നിന്നങ്ങ് പോയി. കാരണം പിശാച് വിശ്വസ്തൻ, അവൻ വർക്ക് ചെയ്യുന്നു, ഗാർഡ് ചെയ്യുന്നു. ആരെ വീണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചുറ്റി തിരിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വർക്ക് ആൻഡ് ഗാർഡ് എന്നല്ലേ പറഞ്ഞത്? ഇതാ ഈ വക സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വീഴാതിരിപ്പാൻ അവൻ ഗാർഡ് ചെയ്യുന്നു. ദൈവരാജ്യ സന്ദേശം ഒന്നും അകത്ത് വീഴരുത്, അകത്ത് വീഴരുത്. ഇത് എത്ര കേട്ടാലും ചെകിടന്മാരെ പോലെ ക്രിസ്ത്യാനികളെ ഇരുത്താൻ അവൻ ജയിച്ചു നിൽക്കുകയാണ്. എത്ര കേട്ടാലും അവൻ അങ്ങനെ ഇരിക്കും. ദൈവത്തിന്റെ വചനം ഇതാ അതുമായിട്ട് ബന്ധത്തില് എഴുതുവാൻ പറഞ്ഞ ആ പറയണ സമയത്ത് ജനം ഓടും. ജനത്തിന്റെ വചനം എന്താന്ന് അറിയത്തില്ല. നിങ്ങളുടെ മെത്രാനോട് അച്ഛനോട് പോയി ചോദിച്ചിട്ട് വാ, നിങ്ങളുടെ പാസ്റ്ററോട് പോയി ചോദിച്ചിട്ട് വാ. ആശ്രയ ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, ഇതാണ് വചനം. അദ്ദേഹം തിരുത്തപ്പെടാൻ തയ്യാറാണെന്നും പറഞ്ഞു. ദൈവവചനം പറയുകയാണെങ്കിൽ വ്യാഖ്യാനം ഇല്ലാത്ത, ട്രാൻസ്ലേഷൻ തെറ്റില്ലാത്ത പാസ്റ്റർ ഒരു മൂന്ന് വചനം എനിക്ക് പറഞ്ഞതാണ്. എനിക്ക് അദ്ദേഹത്തെ തോൽപ്പിക്കാം. അതിന് നിങ്ങൾ എങ്ങനെയും എന്നെ തോൽപ്പിക്കാം. ആ ഒരു ശ്രമം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അങ്ങനത്തെ ശ്രമം ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ആ ഒരു ശ്രമത്തിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ബൈബിൾ പഠിക്കും, മനസ്സിലാക്കും, വചനം എന്താണെന്ന് മനസ്സിലാക്കും. നമ്മൾ ഒരുമിച്ച് ക്രിസ്തുവിൽ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോടാകും. എന്ന് പറയുന്ന ഉദ്ദേശം ഒരു വഴക്കുണ്ടാക്കാനല്ല. അങ്ങനെ ഏത് വിധേനയെങ്കിലും നിങ്ങളുടെ സ്പർദ്ധ ജനിച്ചിട്ടാണെങ്കിലും പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ബൈബിളിലെ സത്യം മനസ്സിലാക്കി പിശാചിന്റെ കയ്യിൽ ആയുധമാകാം. ദൈവത്തിന്റെ കയ്യിൽ, ക്രിസ്തുവിന്റെ കയ്യിൽ ആയുധമായി ദുഷ്ടനെ പരാജയപ്പെടുത്തി. പിതാവ് പുത്രനോട് കൽപ്പിച്ചിരിക്കുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം, നീ എന്റെ വലതുഭാഗത്തിരിക്കെ. യേശു ഒന്നും കാത്തിരിക്കുക ശത്രു പാദപീഠമാകാൻ, പിശാച് പാദപീഠമാകാൻ. ആരുടെ? നമ്മുടെ. ഇതൊന്നും അറിയാതെ നമ്മളിവിടെ കൈ കൊട്ടിക്കൊണ്ടിരുന്ന കാര്യം നടക്കും. പ്രിയ സഹോദരങ്ങളെ, കുടുംബത്തോട് ചേർന്ന്, പിതാവിനോടും പുത്രനോടും ചേർന്ന്, ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെ. അപ്പൊ നമ്മുടെ കൂട്ടായ്മ അതാക്കണം. അതിന്റെ പുത്രനെ പിടിച്ച് പിതാവാക്കിയല്ല വേണ്ടത്. പുതിയ പുതിയ ശുശ്രൂഷകളും കൊണ്ട് വരികയല്ല വേണ്ടത്. ബൈബിൾ എന്നെ പറഞ്ഞോ അവിടെ നിൽക്കണം, അതിന്റെ മുകളിലേക്ക് പോകരുത്, താഴേക്ക് പോകരുത്. ബൈബിൾ നമ്മുടെ അടിസ്ഥാന പുസ്തകം, അതിൽ നിന്ന് പ്രവർത്തിക്കുക. അവിടെ നമ്മൾ വീണു പോകത്തില്ല. ഈ അന്ത്യനാളുകളെ നിങ്ങളെന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ യുഗം ക്ലോസ് ചെയ്യാൻ പോവുക ദൈവം. എന്നാൽ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടി ജീവിക്കണ്ട, നമുക്ക് വേണ്ടി പ്രാണനെ കളഞ്ഞ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ക്രിസ്തു ആർക്ക് വേണ്ടി ജീവിക്കുന്നു? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. ക്രിസ്തുവിന്റെ തല ദൈവം, നമ്മുടെ തല ക്രിസ്തു, സഭയുടെ തല ക്രിസ്തു. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതായത് പ്രിയ കുഞ്ഞേ, നിന്നെ ഇന്ന് കൂട്ടി പരിപാലിക്കുന്ന ഒരു ഡിനോമിനേഷനും സ്വർഗരാജ്യത്തിനില്ല, ഒരു മതവും അവിടെയില്ല. യേശുക്രിസ്തു രക്തത്താൽ കഴുകപ്പെട്ട ബ്ലഡ് വാഷ്ഡ് ചർച്ച് മാത്രമേ അവിടെ ഉള്ളൂ. ദൈവം മക്കളായി ജയം പ്രാപിപ്പം നമ്മളെ വിളിച്ചിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, പിശാചു നമ്മളെ കുരുടന്മാരാക്കുക. ഇതുകൊണ്ടാണ് ഈ പദവചനം ഒന്നും ദൈവവചനത്തിൽ നമുക്ക് കാണാമെങ്കിലും ഇന്ന് ക്രിസ്തീയരുടെ ജീവിതത്തിലോ പ്രസംഗത്തിലോ കാണാൻ പറ്റാത്തത്. കഴിഞ്ഞ സന്ദേശങ്ങളൊന്നും കേട്ടു, യോഹന്നാൻ സോറി ഹെബ്രായ 7:25 അവർക്ക് കാണാനില്ല. എന്താണ് ഹെബ്രായ 7:25? ക്രിസ്തു മുഖാന്തരം ദൈവത്തോടെ എടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ ക്രിസ്തുവിനെ പിടിച്ച് ദൈവമാക്കിയാൽ പിന്നെ ക്രിസ്തു മുഖാന്തരം ആരും ദൈവത്തോടെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ ജീവിതത്തിൽ ഈ വചനം അങ്ങ് എടുത്തു കളഞ്ഞ്, പിശാചിന് വിശ്വസ്തനായിട്ട് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇന്ന് കേട്ട ആള് ചിന്തിക്കും, ഒരാൾ ചിന്തിക്കും, എന്താ ഇങ്ങനെ? ദേവസ്വം ഒന്ന് വായിച്ച് 7:25 വായിച്ച് ഹെബ്രായ 7:21 വായിച്ച് 25 വായിച്ച്.
അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടെ അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ.
യേശുവിനെ കുറിച്ച് പറയുന്നത് യേശു മുഖാന്തരമായി ദൈവത്തോടെ അടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ യേശു വേറെ, ദൈവം വേറെ. അപ്പൊ യേശു മുഖാന്തരമായി നമ്മൾ എങ്ങോട്ടേക്ക് അടുക്കണം? ദൈവത്തോടെ. ആര് പറഞ്ഞു? ഷാജി ബ്രദർ അല്ല, ബൈബിൾ പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമോ ഈ വചനം എന്താ നമ്മൾ കേൾക്കാത്തത്? കാരണം നമ്മുടെ വിശ്വാസം വേറെയാണ്. നിന്ന് പിശാച് വേറെ, ബൈബിൾ ഇല്ലാതെ വേറെ വിശ്വാസം എടുത്തിട്ട് തന്നിരിക്കുക. ക്രിസ്തു മാത്രം ദൈവത്തോടെ എടുക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പിടിച്ച ദൈവമാക്കിയ പിന്നെ ആരെങ്കിലും ദൈവത്തോടെ എടുക്കേണ്ട ആവശ്യമുണ്ട്? ക്രിസ്തു തന്നെയല്ലേ ദൈവം? അത് സമയത്ത് പറഞ്ഞ പോലെ എറണാകുളം വൈക്കിൽ ബോർഡർ എഴുതി വെച്ചിരിക്കുന്നു, സേലം എന്ന് പറഞ്ഞ് ബോർഡർ എഴുതി വെച്ചിരിക്കുന്നു. 350 കിലോമീറ്റർ ഉടനെ തന്നെ സേലം എന്ന് ബോർഡർ എഴുതിയിട്ടുണ്ട്. അവിടെ ഇറങ്ങി ഇതാണ് സേലം വൈക്കില അല്ല, അത് വഴി നിങ്ങൾ സേലത്ത് എത്തണം എന്നാ പറഞ്ഞു. ക്രിസ്തു പറയണ, ഞാൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം ദൈവം എടുക്കുക. ഇതുപോലെയാണ് യോഹന്നാൻ 14:6 പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കൽ എത്താം. ഇപ്പൊ നമ്മൾ പിതാവിന്റെ അടുക്കൽ എത്തണം. ആര് മുഖാന്തരം? യേശു മുഖാന്തരം. യേശുവാണ് വഴി. അപ്പൊ ഈ വഴി ക്യാൻസൽ ആയിപ്പോയി. ഇനിയിപ്പോ അങ്ങോട്ട് എത്തേണ്ട ആവശ്യമില്ല, കാരണം യേശു തന്നെയല്ലേ ദൈവം. അവിടെ എത്തേണ്ട ആവശ്യമില്ലല്ലോ. വെളിപ്പാട് ദിവസം 5:9-14 വാക്യങ്ങൾ വായിക്കുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, തന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും വംശത്തിലും ഉള്ളവരെ ദൈവത്തിനായി യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങി. യേശു തന്നെയല്ലേ ദൈവം. ഇനിയിപ്പോ അങ്ങോട്ട് വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞ കാര്യം ഉണ്ടോ? ദൈവത്തിനായി യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങി. യേശുവിലൂടെ നമ്മൾ പിതാവിനെ എത്തിച്ചേരാം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. യേശു പറയാണ്, ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും, അങ്ങനെ നമ്മൾ ഒന്നായി. അങ്ങനെ രണ്ടിന്റെ ഇടയിലും മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ മനുഷ്യനായ ക്രിസ്തേശു തന്നെ. പ്രിയ സഹോദരങ്ങളെ, വ്യക്തതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് ഇല്ലാത്തതെല്ലാം പോഷക, റിസൾട്ട് ഇല്ലാത്തതെല്ലാം എല്ലാം എല്ലാം കള്ളത്തറ. ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. ഈ നാളുകളിൽ പ്രിയ കുഞ്ഞുങ്ങളെ, പിശാച് ജയിച്ചു നിൽക്കുക, പറഞ്ഞിട്ട് കാര്യം, അവൻ ജയിച്ചു നിൽക്കുക. കാരണം അവൻ വചനം അനുസരിക്കുന്നു. ഓപ്പോസിറ്റ് ആണെന്ന് മാത്രമുള്ളൂ, തലതിരിഞ്ഞാന്ന് മാത്രമുള്ളൂ. നമ്മളോട് പറഞ്ഞത് അവൻ ചെയ്തു തീർച്ചയായും. വർക്ക് ആൻഡ് ഗാഡ്. ഈ നാളുകളിൽ നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ ഗാഡ് ചെയ്യുക, നമ്മൾ വർക്ക് ചെയ്യുക. ദൈവനോട് ഞാൻ സന്ദേശം നമുക്കത് മനസ്സിലാക്കാം. നമ്മൾ വർക്ക് ചെയ്യുന്നത് ആദ്യം നമ്മുടെ ഉൾത്തലങ്ങളിലാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഹാർട്ട് ആൻഡ് മൈൻഡ്, ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയറിംഗ്. നമ്മളുടെ തല മുഴുവൻ അകത്തല, അകത്തലത്തിലെ വർക്കിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മളിലൂടെ വെളിയിലേക്ക് വെളിപ്പെടുന്നത്. അപ്പൊ ഈ ഒരു തലം നാം മറന്നുപോകരുത്. ഇനിയും പിശാചിനെ മിടുക്കനാകാൻ അനുവദിക്കാം. നമുക്ക് മിടുക്കന്മാരായാലോ? എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ അവർ അവനെ കുഞ്ഞാട് രക്തമുഖേന, വെളിപ്പാട് 12-ാം അധ്യായം, തങ്ങളുടെ സാക്ഷി വചനത്താലും പിശാചിനെ ജയിച്ചു. നമുക്ക് ജയിക്കണ്ടേ? നമുക്ക് ജയിക്കണ്ടേ? എന്നാ അവനെ ജയിപ്പിച്ചു നിർത്തിയാ മതി. അവനെ ജയിപ്പിച്ചു നിർത്തിയാ നമുക്ക് ജയിക്കണ്ടേ? നമ്മുടെ പാട്ടുകളല്ല നമ്മളെ ജയിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതമാണ്, വചനപ്രകാരമുള്ള ജീവിതമാണ് നമ്മളെ ജയിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഭാഗത്തേക്കൊന്ന് വായിച്ചോളൂ ദിവാസിനെ.
അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണൻ.
ബൈബിള് പറയണേ പറയണു പിശാചിനെ ജയിക്കുന്ന കാര്യമാണ്. പിശാചിനെ ജയിക്കുന്ന കാര്യം വെളിപ്പാട് 21:7 ബൈബിള് ചേരുന്നത് ഇങ്ങനെ തന്നെയാ. ജയിക്കുന്നവൻ ഇത് അവകാശമാണ്. ഞാൻ അവന്റെ ദൈവവും അവനെനിക്ക് മകനുമായി. ജയിക്കണ്ട മക്കളെ, ജയിക്കണ്ടേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഡിനോമിനേഷൻ ഉണ്ട്, ജയ് വിളിച്ചാൽ അതാ മതി. ഞാൻ വിശ്വസിക്കുന്ന അതാണ്. 10-40,000 ഡിനോമിനേഷൻ ഉണ്ട്, 40,000 വിശ്വാസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന അതാണ്. അവൻ പറഞ്ഞ് ജയ് വിളിച്ചാൽ അതാ മതി. നമുക്ക് ഒറ്റ തലയുള്ളൂ ക്രിസ്തു. ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിന്റെ വചന ഇതിൽ എഴുതിയിരിക്കുന്നു. ആ വചനപ്രകാരം നമ്മൾ വിശ്വസിക്കുക, മുന്നോട്ടേക്ക് പോവുക, എപ്പോഴും മനം തിരിയുവാൻ തയ്യാറുള്ളവനായിരിക്കുക. ആരെങ്കിലും വചനപ്രകാരം അത് അങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം ഒഴിയാൻ സത്യവചനം വ്യാഖ്യാനം ഇല്ലാത്ത ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഇല്ല സത്യവചനം പറയുന്നുണ്ട്, അതനുസരിച്ച് മാറാൻ എപ്പോഴും നമ്മൾ തയ്യാറായിരിക്കുക. ഡേ ബൈ ഡേ എന്ത് ചെയ്യണം? മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തിന് നമുക്ക് തരാനുള്ള സന്ദേശം. ഇനിയും പിശാച് ജയിക്കുവാൻ അനുവദിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയണം. അവന്റെ തന്ത്രങ്ങളാണ് നേർക്ക് നേരെ എല്ലാം വരുന്നത്, അവൻ തന്ത്രത്തിലൂടെയാണ് വരുന്നത്. അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവനാകും. ഇനിയും അവൻ ജയിക്കാൻ അനുവദിക്കരുത്, നാം ജയിക്കണം. അതാണ് ഞാൻ പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ജയിച്ച എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. നമുക്ക് നമ്മുടെ കണ്ണിൽ അടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. എന്റെ ജീവിതത്തിൽ ആരാണ് ജയിച്ചത്? പിശാചാണോ ഞാനാണോ? പിശാചാണ് ജയിച്ചു നിൽക്കുന്നതെങ്കിൽ ഇതാ ഞാൻ വെറും കർത്താവെ കർത്താവെ എന്നുള്ള വിളികളിലും പാട്ടുകളിലും ഒതുങ്ങി. സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ഞാൻ മനസ്സിലാക്കിയില്ല. അവസാനം ദൈവസന്നിധിയിൽ ചെന്ന് പോകും. കർത്താവ് അവിടെ ന്യായം വിധിക്കുന്നുണ്ട്. കർത്താവ് പറയും, എന്റെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നിങ്ങൾ ഇത്ര താളം വിശ്വസിച്ചു, ആ വിശ്വാസം വ്യർത്ഥമായി മാറി. രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു. ഞാൻ നിങ്ങളെ ഒരു കാലത്തും അറിയുന്നില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് തള്ളുമ്പോൾ അപ്പൊ നിങ്ങൾ മനസ്സിലായിരുന്നു, നമ്മൾ നിങ്ങൾ പിശാചിനെ തോറ്റുപോയി. എന്നാൽ ഇന്നേ കർത്താവ് നമ്മൾ മനസ്സിലാക്കി തരികയാണ്, വ്യവസ്ഥകൾ മനസ്സിലാക്കി തരികയാണ്. പിശാച് വർക്ക് ചെയ്യുന്നു, പിശാച് ഗാഡ് ചെയ്യുന്നു. അവൻ്റെ അല്ലെന്ന് സിംഹതുപോലെ ആരും വേണ്ടാണെന്ന് ചിന്തിച്ചിട്ട് തിരിഞ്ഞാണ്. അവൻ വർക്ക് ചെയ്യുന്നു, അവൻ ഗാഡ് ചെയ്യുന്നു. എന്തിനാണ് ഗാഡ് ചെയ്യുന്നത്? യേശുവിന്റെ ദിവ്യമായ സുവിശേഷം, യേശു പ്രസംഗിച്ച ദൈവരാജ്യ സന്ദേശം മനുഷ്യ ഹൃദയങ്ങൾ വീഴണം. ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാച് ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി. ഇതൊരു മനുഷ്യന്റെ ഹൃദയത്തിലില്ല. യേശു ക്രിസ്തുവിന്റെ ആത്യന്തികമായ പർപ്പസ് എന്ന് പറയുന്നത് താൻ മുഖാന്തരം മനുഷ്യർ ദൈവത്തിൽ അടുക്കുക എന്നുള്ളതാണെന്ന് ഇന്ന് മനുഷ്യ ഹൃദയത്തിലില്ല. മറ്റൊരു വിശ്വാസം അവർക്ക് ഇട്ടുകൊടുത്തു, യേശു തന്നെ ദൈവം. ഇനി യേശു മുഖാന്തരം ദൈവത്തിൽ അടുക്കേണ്ട ആവശ്യമില്ലാതെ. ബൈബിളിലില്ലാത്ത പുതിയ വിശ്വാസങ്ങൾ ഇൻവെന്റ് ചെയ്തു, ബൈബിളിൽ കുറെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ കുത്തിക്കേറ്റി പിശാച് ഇന്നും തന്ത്രങ്ങളിലൂടെ ജയിച്ചു നിൽക്കും. എന്നാൽ നമ്മുടെ ലക്ഷ്യം ആദ്യം മനസ്സിലാക്കി, എന്താണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ലക്ഷ്യം? പിശാചിന്റെ കിങ്കത്തെ ഇവിടെ നിന്ന് മാറ്റി സമാധാനത്തിന്റെ വേഗത്തിൽ സാത്താനുകളെ കാൽ കിളക്കി ചതച്ചു കളഞ്ഞു. യേശുക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് കാത്തിരിക്കുന്നു. ശത്രുക്കൾ തന്റെ പാദമിടവാൻ പിതാവിന്റെ കൽപ്പനയാൽ കാത്തിരിക്കുകയാണ്. പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും പിതാവിന്റെ വലതുഭാഗത്ത് ശത്രുക്കൾ തന്നെ പാദമിടവാൻ കാത്തിരിക്കുന്നു. എബ്രായ 10:12 പറയുമ്പോ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ കുരുടന്മാരായി ചെകിടന്മാരായി ഇരിക്കുന്ന ഒരു കൂട്ടം ക്രിസ്ത്യ തലത്തിലേക്ക് ഇനിയും നമ്മൾ വീണു പോകാതെ കുടുംബത്തിന് വേണ്ടി അപ്പന് വേണ്ടി ചേട്ടന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഗാർഡ് ചെയ്യുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ അവരെ സഹായിക്കും. അതിനായി നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കും. കർത്താവേ എന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. സുവിശേഷത്തിൽ എതിർ നിൽക്കുന്ന പിശാചന വ്യക്തിത്വങ്ങളായിട്ടല്ല, പകരം ദൈവ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്ന ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത സ്നേഹനിധിയായ അസൃഷ്ടാവായ ദൈവത്തെ സപ്പോർട്ട് ചെയ്യുന്ന മക്കളായി നമുക്ക് ഈ നാളിൽ യേശുവിനോട് ചേർന്ന് അണിനിരക്കാം. യേശു നമ്മുടെ ഏക കർത്താവിനോട് ചേർന്ന് അണിനിരക്കാം. നമ്മുടെ രക്ഷകനോട് ചേർന്ന് അണിനിരക്കാം. രക്ഷിക്കപ്പെടുന്നത് സൗജന്യമാണ് എന്നും അതിനുവേണ്ടിയാണ് യേശു കാൽവരിയിൽ മരിച്ചെന്നും പാപത്തിന്റെ ശമ്പളമായ മരണം യേശു ഏറ്റെടുത്തു എന്നും, എന്നാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു പുതിയ ജീവനിലേക്ക് വന്നു. ഞാൻ എന്റെ ജീവനെ കളയുന്നതിന് വീണ്ടും പ്രാപിക്കാനാണ്. ആ പുതിയ ജീവൻ സൗജന്യമല്ല, അതാണ് യേശു പറയുന്നത്. നീ നിന്റെ ജീവനെ നേടുവാൻ നീ എന്തും മറുവില കൊടുക്കും. യേശു പറയുന്നു, കാൽവരിയിൽ ആ ജീവൻ ഞാൻ നേടിയിട്ടുണ്ട്, ഞാൻ നിനക്ക് തരാം. പക്ഷേ നിശേഷിച്ചിരിക്കുന്ന ജീവിതകാലം നീ നിനക്കായി ജീവിക്കാതെ എനിക്കായി ജീവിക്കണം. എനിക്കായി ജീവിക്കണം. ജീവനെ ആഗ്രഹിക്കുക, ശുഭകാലം കാണുവാൻ ചെയ്യുന്നവൻ ദോഷം ചെയ്യാനും അനാദരത്തെയും വ്യാജം പറയാതെ തന്റെ നാവിനെയും കാത്തു വളരെ ജീവനെ ആഗ്രഹിച്ചാണ് രക്ഷിക്കപ്പെട്ട നാം. ജീവനെ ആഗ്രഹിച്ചാണ് ദൈവരാജ്യത്ത് ജീവിക്കണമെങ്കിൽ, മരണമില്ലാത്ത രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ജീവൻ ആവശ്യമാണ്. അത് നിനക്ക് തരുവാനും സമൃദ്ധിയായി തരുവാനുമാണ് യേശു വന്നത്. ഓ ലോർഡ്, യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഇതുവരെയുള്ള വിശ്വാസമൊക്കെ വിട്ടിട്ട് ഇനി യേശുവിന് വേണ്ടി ജീവിക്കുന്ന വിശ്വാസത്തിലേക്ക് നമുക്ക് കടക്കാം. എന്റെ കർത്താവ്, അതിനായി എന്നെ സമർപ്പിക്കും. അതിനായി ഞാൻ സമർപ്പിക്കുന്നു. എന്നെ സ്വീകരിക്കണം, എന്നെ നയിക്കണം, എന്നെ നടത്തണം, എന്നെ സഹായിച്ചു പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവ്, മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങ് തന്ന ദിവ്യമായ വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കും. ഞങ്ങൾ അനുസരണക്കേട് കാണിച്ചു, പിശാചിനാ ഞങ്ങൾ പരാജയപ്പെട്ടു. എന്നാൽ ക്രിസ്തുവിന്റെ അനുസരണത്തിലൂടെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. തുടർന്നും ക്രിസ്തുവിനെ അനുസരിപ്പാൻ അങ്ങ് ഞങ്ങളെ നിർത്തിയിരുന്നു. പ്രിയ പിതാവേ, പലപ്പോഴും ഞങ്ങളെ വഴിതെറ്റിച്ചു, പല മേഖലയിലും കൊണ്ടുപോയി. പിശാച് ഞങ്ങൾ കേട്ടു, വിശ്വസ്തതയോടെ അവൻ പ്രവർത്തിക്കുന്നു. വിശ്വസ്തതയോടെ ദൈവരാജ്യത്തിന്റെ മുഴുവൻ ഞങ്ങളുടെ ഉള്ളിൽ വീടാതിരിപ്പാൻ അവൻ പ്രവർത്തിക്കുന്നു. പക്ഷെ അതെല്ലാം ഞങ്ങൾക്ക് ദോഷമാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളായിരുന്നു പ്രവർത്തിക്കേണ്ടത്. അങ്ങയുടെ ഇഷ്ടങ്ങൾ ഭൂമിയിൽ നിറവേറ്റുവാൻ, ഭൂമി മുഴുവൻ ദൈവരാജ്യമാക്കി മാറ്റുവാൻ, ഞങ്ങളുടെ ഹൃദയം മുഴുവൻ ദൈവരാജ്യമാക്കി മാറ്റുവാൻ, ദുഷ്ടൻ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതെ ഗാർഡ് ചെയ്യുവാൻ ഞങ്ങളായിരുന്നു അത് ചെയ്യേണ്ടത്. ഞങ്ങളത് ചെയ്തില്ല, ഞങ്ങളത് അറിഞ്ഞില്ല. കഴിഞ്ഞ നാളുകളിൽ നമ്മളെ ക്ഷമിക്കണം. തുടർന്നുള്ള നാളുകളിൽ അങ്ങനെ നിലനിൽപ്പിന്റെ വരാനുകൾ നൽകി ഞങ്ങളെ കാക്കണം. ഇത് കേട്ടാലും തുടർന്ന് ഉടനെ തന്നെ പിശാചിന്റെ പ്രവൃത്തികൾ അവർ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവേ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പിശാചിനെതിരെ 2 മണിക്കൂർ മാത്രം ദൈവവചനം കേൾക്കുന്ന ഞങ്ങൾ ജയിക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത, എന്നാൽ ഞങ്ങൾ അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കും. ഞങ്ങളും ജീവിതകാലം മുഴുവൻ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, യഥാർത്ഥത്തിൽ ആ ഒരു നിലകൊള്ളുവാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണം. ഞങ്ങളെങ്കിൽ ആശ്രയിക്കുന്നു. പ്രിയ പിതാവേ, ഈ ശബ്ദ കാഴ്ച വേണ്ടിയുള്ള അങ്ങയുടെ എല്ലാ ഓമന കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പൊ ആ അങ്ങയുടെ വാക്കുകൾ എന്നിലൂടെ കടന്നു വന്നപ്പോൾ പലർക്കും പല മുറിവുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പാ, സ്നേഹിതയായ പിതാവ് ഒരു മക്കളെ മുറിവേൽപ്പിക്കുന്നത് കൊല്ലാൻ വേണ്ടിയല്ലല്ലോ, അവരെ ശിക്ഷിക്കാനും അവരെ നേർവഴിക്ക് നടത്തുവാനുള്ള സ്നേഹമല്ലയോ അത്. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ മാറിൽ അണയ്ക്കുവാനുള്ള അങ്ങയുടെ ആഗ്രഹത്തെ ഞങ്ങൾ കാണും. അവരുടെ എല്ലാം കർത്താവേ, ഒരു മാതാവ് മുറിവ് വെച്ച് കെട്ടി ശുശ്രൂഷിക്കുന്നത് പോലെ അങ്ങയുടെ സ്നേഹം അവരുടെ മക്കളുടെ ജീവിതത്തിലെല്ലാം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാ സകല ആവശ്യങ്ങളുടെ അങ്ങ് മഞ്ഞും മഴയും അങ്ങയുടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ മക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമൃദ്ധമായി അയക്കണം. രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിമിഷം തന്നെ അവരെ സൗഖ്യമാക്കണം. യേശുക്രിസ്തുവിന്റെ സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുക. യേശുക്രിസ്തുവിന്റെ അടിപ്പെടാനുള്ള സൗഖ്യം ഈ മകളുടെ മേൽ കൽപ്പിക്കുക. ദുഷ്ടോട് കൽപ്പിക്കുന്നു, രോഗാത്മോട് കൽപ്പിക്കുന്നു, എന്നെ കൈയെടുക്ക. ബി ഫ്രീ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിന്റെ സമാധാന സമൃദ്ധമായ ഹൃദയങ്ങളിൽ വാഴട്ടെ. എല്ലാ മഹത്വവും യഹോവയ്ക്ക്, യേശുക്രിസ്തുവിൻ നാമത്തിൽ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മോട് സംസാരിച്ചു. കേട്ട വചനപ്രകാരം ജീവന്റെ വഴികളിൽ, ജീവന്റെ വചനത്തിൽ നടക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഈ സന്ദേശം അനുഗ്രഹമായി എങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ആ പിതാവിൽ അണയാം. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.